وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بسمان الله സഹോദരങ്ങൾ, സഹോദരിമാര്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ദീൻ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും റബ്ബിൽ നിന്നും പ്രതിഫലം ലഭിക്കുന്ന ഒരു മഹത്തായ കർമ്മമാക്കി ഈ ഇരുത്തത്തെയും ഇവിടെ നിന്ന് നമ്മൾ കരസ്ഥമാക്കുന്ന വിജ്ഞാനത്തെയും മാറ്റി തീർക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന വസിദ്ന ഇൽമ. അല്ലാഹുമ്മ ഇന്ന നഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ഷ വമിൻ നഫ്സിൻ ലാ തശബഉ വമിൻ ദഅവതിൻ ലാ യുസ്തജാബു ലഹ. ഇൻഷാഅല്ലാഹ് ഈ ഒരു സെഷനിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് മൂന്ന് വിഷയങ്ങളാണ്. ഒന്ന്, മക്രൂഹാത്തു സ്ഥല. രണ്ട്, മുബത്തിലാത്തു സ്ഥല. മൂന്ന്, അഹ്കാമു സുജൂദി സഹവ്. മക്രൂഹാത്തു സ്ഥല എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ. നിസ്കാരത്തിൽ കറാഹത്തായ, പരമാവധി നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കേണ്ടതായ കാര്യങ്ങൾ. രണ്ടാമത്തേത് മുബത്തിലാത്തു സ്ഥല, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ. നിർബന്ധമായും നമ്മളത് ഉപേക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും. മൂന്നാമത്തേത് നിസ്കാരത്തിൽ നമ്മൾ വല്ലതും മറന്നുപോയാൽ. നിങ്ങൾ ഇതിനകം നിസ്കാരത്തിന്റെ റുക്നുകളെക്കുറിച്ചും വാജിബുകളെക്കുറിച്ചും സുന്നത്തുകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും. അതിൽ വല്ലതും നമ്മൾ മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്? നിസ്കാരം കഴിഞ്ഞു മറന്നുപോയാൽ എന്ത് ചെയ്യണം? നിസ്കാരത്തിൽ തന്നെ ഓർമ്മ വരികയാണ് എങ്കിൽ അതെങ്ങനെയാണ് പരിഹരിക്കുക? ഇതൊക്കെയാണ് മൂന്നാമത്തെ അഹ്കാമു സുജൂദിസ്സഹ്. സുജൂദിസ്സഹുമായി ബന്ധപ്പെട്ട, മറവിയുടെ സുജൂദുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകളിൽ അതായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തേത് മക്രൂഹാത്തു സ്ഥല, നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി വെറുക്കപ്പെട്ടത് എന്നൊക്കെ അർത്ഥം പറയും. ശരീഅത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിഖ്ഹിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊഴിവാക്കുക എന്നുള്ളത് നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ട, അങ്ങനെ ഒഴിവാക്കുന്നതിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ഒരാൾ അത് ചെയ്താൽ അതിന്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയില്ല. ഒഴിവാക്കിയാൽ നമുക്കതിന് പ്രതിഫലമുണ്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ പറയുകയാണ് എങ്കിൽ ഈ മക്രൂഹാത്തു സല ആയി നമ്മൾ പറയുന്ന ഓരോന്നും ഒഴിവാക്കുക വഴി നമ്മൾ നിസ്കാരത്തിൽ നമുക്ക് പൂർണ്ണമായ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വ്യത്യാസം ഇതിലുണ്ട്. നിസ്കാരത്തിന്റെ ഖുശൂ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഈ മക്രൂഹാത്തു സലാത്തിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുക എന്നുള്ളത്. കറാഹത്തായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടുനിന്നാൽ നിസ്കാരത്തിന് കൂടുതൽ ശ്രദ്ധയുണ്ടാകും, അതുവഴി നമുക്ക് കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്, നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ ഇതുണ്ട് എങ്കിൽ നിർബന്ധപൂർവം തന്നെ നമ്മളത് വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ നമ്മൾ നിസ്കാരത്തിന്റെ പ്രതിഫലം കുറഞ്ഞു കുറഞ്ഞു പോകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, രണ്ടുപേരും നിസ്കരിച്ചു കഴിഞ്ഞാൽ രണ്ടാൾക്കും ഒരുപോലെ ബാഹ്യമായ നിസ്കാരത്തിന്റെ കർമ്മം ചെയ്തു എന്നുള്ള കാരണത്താൽ മാത്രം ഒരുപോലെ പ്രതിഫലം ലഭിക്കുന്നില്ല. മറിച്ച് അയാൾ നിസ്കാരത്തിൽ എത്രമാത്രം ശ്രദ്ധ ഉണ്ടായിട്ടുണ്ട്, ഖുശൂ ഉണ്ടായിട്ടുണ്ട് എന്നതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നുണ്ട്. ആ ഖുശൂവിനെ വലിയ രൂപത്തിൽ കോട്ടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പറയുന്ന മക്രൂഹാത്തു സല. അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇതേതൊക്കെയാണെന്ന് മനസ്സിലാക്കി നമ്മൾ നിസ്കാരത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ടതുണ്ട്. 12 കാര്യങ്ങൾ, ചില പണ്ഡിതന്മാർ അതിൽ കൂടുതൽ കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു 12 കാര്യങ്ങളാണ് ഇൻഷാല്ലാ ചുരുങ്ങിയ സമയത്ത് നമ്മൾ വേഗത്തിൽ വായിച്ചു പോകുന്നത്. മക്രൂഹാത്തു സല അതിൽ ഒന്നാമത്തെ കാര്യം. അൽ അബസു ഫിസ് സല. അബദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരലക്ഷ്യമായിക്കൊണ്ട് ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒരലക്ഷ്യമായിക്കൊണ്ട് ഒരു ശ്രദ്ധ കുറഞ്ഞുകൊണ്ടുള്ള നിസ്കാരം. അപ്പൊ അത് അബദ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽപ്പെടും? പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉദാഹരണത്തിലൂടെ ശരിക്കും മനസ്സിലാകും. പണ്ഡിതന്മാർ അബദ്ധത്തിൽ പെട്ട കാര്യമായി പറഞ്ഞിട്ടുണ്ട്, നമ്മള് വിരലുകളൊക്കെ ഇങ്ങനെ പൊട്ടിക്കുക എന്നൊക്കെയുള്ളു. ചില ആൾക്കാരൊക്കെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാല് ഇങ്ങനെ എന്തെയും വിരലുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടേയിരിക്കും. അതിന് എന്താണ് പറയുന്നത്, ഓരോ നാട്ടിലൊരു പേരൊക്കെ പറയും, ഈ വിരലിന്റെ കൊട്ടുകൾ ഇങ്ങനെ പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിസ്കാരത്തിൽ അബദ്ധത്തിൽ പെട്ട കാര്യമാണ്. ഒരിക്കൽ മഹാനായ സഹാബി അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ഒരടിമയായ വ്യക്തി കൂടെ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വിരലുകൾ ഇങ്ങനെ പൊട്ടിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളരെ ദേഷ്യത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നീ നിസ്കാരത്തിലാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അത് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ കൽബില് ഖുശു കുറയുമ്പോൾ, ചിന്ത കുറയുമ്പോൾ, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ വലിയ ചിന്ത ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ അബദ്ധങ്ങൾ മൊത്തം. അതിൽപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ നിസ്കാരം കഴിയുന്നത് വസ്ത്രവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കും. വസ്ത്രത്തിന്റെ കാര്യം അത് ശരിയാക്കിക്കൊണ്ടേയിരിക്കുക, അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയും. ഇനി വേറെ ചിലരാണെങ്കിൽ താടിയൊക്കെ ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ താടി കൊണ്ട് കളിക്കുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ അവർ ധരിച്ചിട്ടുള്ള, ഇപ്പൊ ചില അറബികളായ സുഹൃത്തുക്കൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അവർ ധരിച്ചിട്ടുള്ള ആ തട്ടം കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും ആദ്യം മുതൽ അവസാനം വരെ. അത് ശരിയാക്കുക ഇല്ല, അത് ശരിയല്ല. നിസ്കാരത്തിന്റെ ശ്രദ്ധയിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള അബദ്ധമായ ഒരു പ്രവർത്തനം ചെയ്യാൻ പാടില്ല. ഇബ്നു ഖുദാമ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും, വയുക്രഹുൽ അബദ്ദു കുല്ലു വമാ യുഷ്ഗലു അനി സ്സലാത്തി വയുദ്ഹിബു ബിഖുശൂഇഹാ. ഇങ്ങനെയുള്ള എല്ലാ അബദ്ധങ്ങളും കറാഹത്താണ്. ഒന്ന് രണ്ട് ഉദാഹരണമേ പറഞ്ഞിട്ടുള്ളൂ. നിസ്കാരത്തെ ശ്രദ്ധ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു കളയുന്ന, അതിന്റെ ഖുശൂഇനെ പൂക്കി കളയുന്ന മുഴുവൻ കാര്യങ്ങളും പാടില്ല. എന്നിട്ട് അദ്ദേഹം തെളിവ് കൊടുക്കുന്നുണ്ട്, വഖദ് റൂവിയ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാ റജുലൻ യഅബസു ഫിസ് സലാ. നിസ്കാരത്തിൽ ഇങ്ങനെ അലക്ഷ്യമായി നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി. ഉടനെ അവിടുന്ന് പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅതി ജവാരിഹുഹു. ലൗ ഖശഅ ഖൽബു ഹാദാ, ഈ വ്യക്തിയുടെ ഖൽബിന് ഖുശൂ ഉണ്ടായിരുന്നെങ്കിൽ, ലഖശഅത് ജവാരിഹുഹു, അയാളുടെ ശരീര അവയവങ്ങൾ അതിനും ഒരു ഭയഭക്തി കാണുമായിരുന്നു. ശരീരത്തിന് ഭയഭക്തി ഇല്ലാതെ നമ്മൾ പലതും ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഖൽബിൽ അതിന്റെ ശ്രദ്ധ കുറയുമ്പോഴാണ്. അത് വലിയ നിലക്ക് നമ്മൾ പ്രതിഫലത്തെ ഇല്ലാതാക്കി കളയും. ഇത് കറാഹത്തിലാണ് ഉൾപ്പെടുത്തിയത്, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമല്ല. പക്ഷേ അത് വിചാരിച്ചൊന്ന് സമാധാനിക്കാൻ സാധിക്കുകയില്ല. നിസ്കരിച്ച് കഴിയുമ്പോൾ പ്രതിഫലം കുറെ കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ശ്രദ്ധ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നിസ്കാരത്തിൽ അതിന്റെ ഗൗരവത്തിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന ചിന്തയിലായിരിക്കണം നമ്മൾ സദാസമയം. പിശാചി സദാ നമ്മളെ തെറ്റിച്ച് കളയാൻ ഇങ്ങനെ പല ചിന്തകളും കൊണ്ടിട്ട് വരും. എന്നാലും നമ്മൾ അതിനോട് പരിശ്രമിച്ച് പോരാടി എങ്ങനെയെങ്കിലും ആ ശ്രദ്ധയിലേക്ക് തിരിച്ചു വന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്, തേടുന്ന കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്, ഇസ്തിഗ്ഫാർ തേടുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ആ രൂപത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ അബദ്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അൽ ഇൽതിഫാത്തു ഫിസ് സലാത്തി ലിഗൈരി ഹാജ, യാതൊരു ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുക. നിസ്കരിക്കുമ്പോൾ ഇടത്തേക്കും വലത്തേക്കൊക്കെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക. അത് ചില മസ്ലഹത്തുകൾക്ക് ആവശ്യത്തിന് അനുവദിക്കപ്പെടുമെന്നുള്ളതുണ്ട്. പെട്ടെന്ന് ശബ്ദം കിട്ടും, നമ്മൾ പേടിച്ചുപോയി, ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തെറ്റില്ല, അല്ല എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ളത്. അങ്ങനെ ഒരാൾ തിരിഞ്ഞു നോക്കി പോയതാണ്, അതിൽ തെറ്റില്ല. പക്ഷെ യാതൊരു ആവശ്യമില്ലാതെ ഇങ്ങനെ അടുത്തും വലത്തും ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറയുന്നത് കറാഹത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവർ പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇൽതിഫാത്തി റജുലി ഫിസ് സലാ, ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നതിനെ കുറിച്ച് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ടായി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുക, ഫഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹുഅഖ്തിലാസുൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സലാത്തി അഹദികും. അത് പിശാചിന്റെ ഒരു റാഞ്ചി എടുക്കലാണ്, പിശാചിന്റെ ഒരു കട്ടെടുക്കലാണ്. അത് ഇഖ്തിലാഫാണ്, നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്നും അവൻ കട്ടെടുക്കുന്നതാണ്. അപ്പൊ പിശാജ് പല രൂപത്തിലും നമ്മളെ വഴിതെറ്റിക്കും. പിശാജിന്റെ പണി നമ്മൾ എപ്പോഴും ഹറാമ് ചെയ്യിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ നിസ്കാരത്തിലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹറാമൊന്നും ചെയ്യാൻ സാധ്യതയില്ല, ഹറാമായത് കാണാൻ സാധ്യതയില്ല, ഹറാമായത് പറയുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ പിശാജ് പണിയെടുക്കുക, ഈ നന്മ ഇവന് പൂർണ്ണമായി കിട്ടരുത് എന്നുള്ള പണിയാണ് അവനെടുക്കുക. ഈ നന്മ പൂർണ്ണമായി ഇവന് കരസ്ഥമാക്കാൻ സാധിക്കരുത്, അതിന്റെ പണിയെടുക്കും. അപ്പൊ അങ്ങനെ പിശാചിന്റെ വസ്വാസിലാണ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നത്. ഇൻസലാസൻ പറഞ്ഞതുപോലെ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ ഏറ്റവും യോജിച്ച സ്ഥലം നമ്മൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. നേരെ നോക്കുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ്, പക്ഷേ ഒരാൾ സുജൂദിലേക്ക് നോക്കുക എന്നുള്ളതാണ് അയാൾക്ക് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ അഭികാമ്യമായ കാര്യം. നേരെ നോക്കൽ അനുവദനീയമാണ്. തെളിവുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയുടെ അനക്കങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ആ താടിയുടെ അനക്കങ്ങൾ ശ്രദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരിൽ പലരും സിർലിയായ ശബ്ദത്തിൽ ഓതാത്ത നിസ്കാരത്തിൽ ഏതാണ്ട് ഇത്ര ആയത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, നമുക്ക് ഇത്തിബാ ചെയ്യാൻ പറ്റിയ ഒരു വലിയ പണ്ഡിതനോ മറ്റോ ഒക്കെ ഇമാമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ രൂപത്തിന് നേരെ നോക്കുന്നത് തെറ്റില്ല. പക്ഷെ അതല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമില്ല, നമുക്ക് സുജൂദിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായത്. അതല്ലാത്ത അവിടെയും ഇവിടെയും തിരിഞ്ഞും മറിഞ്ഞൊക്കെ നോക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മളെ ചിന്തകളെ പിശാച് റാഞ്ചിയെടുക്കുകയും നമ്മുടെ പ്രതിഫലങ്ങളെ ഇല്ലാതാക്കി കളയുകയും ചെയ്യും. മൂന്നാമത്തേത്, നിസ്കാരത്തിൽ നിന്നും നമ്മുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഏത് കാര്യങ്ങളാകട്ടെ അതിന് നേരെ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്. അത് ഇന്നതെന്നില്ല, ചില അലങ്കാരപ്പണികൾ, കൊത്തുപണികൾ ഇങ്ങനൊക്കെ ഉണ്ടാകും. അതിന് മുന്നിൽ നമ്മൾ നിസ്കരിച്ചാലുള്ള പ്രശ്നം എന്താണ്? ആ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കിപ്പോകും, അതിന്റെ ഭംഗി, അതിന്റെ കൊത്തുപണികൾ. അതുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മുസല്ലകൾ അത് അധികം ചിത്രപ്പണികൾ ഇല്ലാത്തത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു വ്യക്തി ഒരു വസ്ത്രം കൊണ്ടുകൊടുത്തു. ആ വസ്ത്രത്തിൽ ഉണ്ടാകുന്ന ചില വരകളും മറ്റുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധ തെറ്റിച്ചപ്പോൾ ആ കൊണ്ടുവന്ന വ്യക്തിക്ക് തന്നെ അത് തിരിച്ചു കൊടുക്കുകയും വേറൊരു വസ്ത്രം വാങ്ങിക്കുകയുമാണ് ചെയ്തത്. അത് അവിടുത്തെ നിസ്കാരത്തെ തെറ്റിച്ചു കളഞ്ഞു, ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമ്മൾ നിസ്കരിക്കരുത്. ഒരാൾ കണ്ണാടി മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പല ബഹളങ്ങളും നമ്മളെ കല്ലിന് ചിന്തകളൊക്കെ തെറ്റിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും. അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കരുത്. ഇനി അങ്ങനെയുള്ള വല്ല സ്ഥലത്ത് നമ്മൾ പെട്ടാലോ? പണ്ഡിതന്മാർ പറയുന്നു, അവിടെ നമുക്ക് കണ്ണടക്കൽ അനുവദനീയമാണ്. സാധാരണഗതിയിൽ ഖുശുവിന് വേണ്ടി നമ്മൾ കണ്ണടക്കാൻ പാടില്ല. സാധാരണഗതിയിൽ ഖുശുവിന് വേണ്ടി കണ്ണടച്ച് നിസ്കരിക്കുക എന്നുള്ളത് അത് പാടില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ കണ്ണിന് പ്രയാസമുണ്ടാക്കുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ മുന്നിലുണ്ട് എങ്കിൽ അവിടെ നമുക്ക് കണ്ണടക്കാം. ഇത്തരം ഒരു കറാഹത്തിന് അതിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഹാജത്ത് ഉണ്ടാകും, ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അത് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുജൂദിലേക്ക് നോക്കിയിട്ടാണ് നിസ്കരിക്കേണ്ടത്. നാലാമത്തെ കാര്യം, ഇസ്തിഖ്ബാലു മാ യുഷ്ഗിലുൽ മുസല്ലി അനി സ്സലാഹ്. ഇസ്തിഖ്ബാൽ എന്ന് പറഞ്ഞാൽ അഭിമുഖീകരിക്കുക എന്നാണ്. മാ യുഷ്ഗിലുൽ മുസല്ലി, നിസ്കരിക്കുന്നവനെ വ്യാപൃതനാക്കുന്ന, അയാൾ ശുഗലാക്കുന്ന, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിന്ന് തെറ്റിച്ചിട്ട് മറ്റൊരു ശുഗലിലേക്ക് കൊണ്ടുപോകുന്ന എന്തും, അങ്ങനത്തെ അടുത്തൊന്നും നമ്മൾ നിസ്കരിക്കരുത്. അതുകൊണ്ട് തന്നെ മസ്ജിദുകളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുന്നിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിസ്കരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എല്ലാവരും നിസ്കാരത്തിൽ അങ്ങോട്ടൊക്കെ ആയിരിക്കും ശ്രദ്ധ പോവുക. പല ചിന്തകളും കലണ്ടറുകളൊക്കെ, വലിയ ചിത്രങ്ങളൊക്കെ ഉള്ള കലണ്ടറുകളൊക്കെ ആണെങ്കിൽ നിസ്കാരത്തെ സമയം നോക്കാനാണെങ്കിൽ ശരി, അത് മുന്നിൽ തന്നെ കൊണ്ടുവച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കോളേജിന്റെ ഫോട്ടം, ഒരു ചെടിയുടെ ഫോട്ടം ഒക്കെ അനുവദനീയമായതായിരിക്കും. ചിത്രം ജീവനുള്ളതൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നാൽ പോലും ചിന്ത ശ്രദ്ധകൾ തെറ്റിക്കുന്നുണ്ട് എങ്കിൽ അത് സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണ് നല്ലത്. നാലാമത്തെ കാര്യം, അസ്സലാത്തു ബിഹദ്റത്തി ത്വആമിൻ ഇഷ്ടഹി. ഒരാൾ ഭക്ഷണത്തോട് താല്പര്യമുണ്ടാകുന്ന സമയത്ത് ഭക്ഷണം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അപ്പൊ നമ്മൾ പോയി നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. അതൊരു ഹദീസ് വന്നിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, ലാ സലാത ബിഹദ്റത്തി ത്വആമി വലാ വഹുവ വലാ ഹുവ യുദാഫിഉഹു അൽ അഖ്ബതാൻ. രണ്ട് വേളകളിൽ നിങ്ങൾ നിസ്കരിക്കേണ്ടതില്ല. ഒന്ന് ബിഹദ്റത്തി ത്വആം, ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു, നമ്മളാണെങ്കിൽ അത് കഴിക്കാൻ ആഗ്രഹിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അല്ല, വെറുതെ അവിടെ ഭക്ഷണം വെച്ചു, നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് ഫുള്ളായതാണ് അല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ നല്ല വിശന്നിരിക്കുകയാണ്, ഭക്ഷണം കഴിക്കാൻ പോവാണ്. ചില റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് അവുദി അഷാഉ അഹദിക്കും, നിങ്ങൾ ഒരാളുടെ അഷാവ് രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ്, അതവിടെ വെച്ചിട്ടുണ്ട്. ഉഖീമത്തി സ്സലാ, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്തും കൊടുത്തിരിക്കുന്നു. ചിന്തിക്കാം, മഗ്രിബ് കഴിഞ്ഞ ഇഷാന്റെ ഭക്ഷണം കഴിക്കാൻ പോവുക, രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുക, ഭക്ഷണത്തിന് തയ്യാറാക്കി മേശമ്മ കൊണ്ടുവെക്കുമ്പോൾ പള്ളിയിൽ ഇഖാമത്ത് കൊടുക്കുക. നബിസ്വല്ലാസ് പറഞ്ഞത് ഫദ്ദഉ ബിൽ അഷാ, നിങ്ങൾ ആ ഭക്ഷണം ആദ്യം കഴിക്കുക. വലാ യജൽ ഹത്തായ ഫ്രഗമിന്, അതിൽ നിന്ന് പൂർത്തിയാക്കുന്നവരെ തിരക്കാക്കി പോണ്ട. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? കാരണം നിസ്കാരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരത്തിന് ഖുശുവോടുകൂടി നിസ്കരിക്കുക എന്നുള്ളത്. എങ്ങനെയെങ്കിലും പണി കഴിക്കുക എന്നുള്ളതല്ലല്ലോ, ഖുശുവോടുകൂടി നിസ്കരിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ നിസ്കരിക്കാൻ പോയാൽ എന്തായിരിക്കും അവസ്ഥ? മുഴുവൻ ചിന്ത ആയിരിക്കും. ഒന്ന് വിശപ്പുണ്ട്, അതോടൊപ്പം കഴിക്കണം എന്നുള്ള ചിന്ത, അതിന്റെ പ്രതിഫലം കുറേ കുറയും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളൊരു ആ വിശപ്പടക്കുന്ന ആ ഭക്ഷണം കഴിച്ചിട്ട് പോവുക. ഇതിനർത്ഥം നമ്മൾ സ്ഥിരമായിട്ട് ഇഖാമത്തിന്റെ ഒരു സമയത്ത് ഭക്ഷണം വിളമ്പുക, എന്നിട്ട് അത് കഴിക്കുക, അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്താന്നല്ല. ചില സാഹചര്യങ്ങൾ വരുമല്ലോ, നമ്മളിപ്പോ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരിടത്ത് പോയി നമ്മൾ വിശന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴിയിലൊക്കെ നമ്മൾ വിശന്നിരിക്കുകയാണ്, അപ്പൊ ഭക്ഷണം അവിടെ കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ഓർഡർ ചെയ്തു, വൈകി ഭക്ഷണം വരുമ്പോഴേക്ക് ഇഖാമത്ത് കൊടുത്തു, നമ്മൾ ധൃതിപ്പെട്ട് പള്ളിയിലേക്ക് പോകേണ്ടതില്ല. ഭക്ഷണം കഴിച്ച് പൂർത്തിയായിട്ട് മസ്ജിദിലേക്ക് പോവുക എന്നുള്ളതാണ്. ഈ ഹദീസിൽ നിന്ന് തന്നെയാണ് അടുത്ത അഞ്ചാമത്തെ കറാഹത്തോളം പറഞ്ഞിട്ടുള്ളത്. അത് സലാത്തുൽ ഹാഖിമി വൽ ഹാഖിബി. ഹാഖിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ മുട്ടി നിൽക്കുന്ന ആളാണ്. ഹാഖിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് കാഷ്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകളാണ്. അത് മലമൂത്ര വിസർജ്യം ഒരാൾക്ക് നടത്താൻ ഉണ്ട്, അതിനുവേണ്ടി പ്രയാസം ഉണ്ട്. ആ സമയത്ത് ഇഖാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ പോയി നിസ്കരിക്കാൻ നിൽക്കരുത്. അതാണ് മലമൂത്ര വിസർജ്യങ്ങളാണ്. ഒരാൾക്ക് ടോയ്ലറ്റിൽ പോകാൻ ആവശ്യമുള്ള സമയത്ത് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വേഗം പോയി നിസ്കരിക്കാൻ നിൽക്കേണ്ടതില്ല. ജമാഅത്ത് നിസ്കാരത്തിനായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കുന്ന വിശാലമായ സമയമുണ്ട്. ജമാഅത്ത് നിസ്കാരം ആരംഭിക്കും, നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതുണ്ട്, മസ്ജിദിലേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ ഇഖാമത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നല്ല ടോയ്ലറ്റിൽ പോകാൻ മുട്ടുന്ന ഒരാളാണ്. അപ്പൊ ജമാഅത്ത് തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഇങ്ങോട്ട് വരിക എന്നുള്ളതല്ല മുസ്തഹബ്. അവിടെ ഏറ്റവും നല്ലത് നമ്മൾ ടോയ്ലറ്റിൽ പോയി നമ്മൾ ആവശ്യം കഴിഞ്ഞ് വുളു എടുത്ത് വന്ന് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഒരു റക്അത്തിന് നഷ്ടപ്പെട്ടാലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നിനക്ക് ഉദുറുണ്ട്, ഈ സാഹചര്യത്തിൽ ഉദുറുണ്ട്, പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. സ്ഥിരമായിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതുവരെ പല പണിയെടുക്കുന്നത്, ഇഖാമത്ത് കൊടുക്കാൻ പോകുമ്പോൾ ടോയ്ലറ്റിലേക്ക് സ്ഥിരമായി പോവുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഖാമത്ത് കൊടുക്കാൻ നേരത്തിൽ ബാത്റൂം പോകും, അങ്ങനെ എപ്പോഴും റക്അത്ത് നഷ്ടപ്പെടുത്തുക, എപ്പോഴും തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുത്തുക, അങ്ങനെ ചെയ്യരുത്. മറിച്ച് ഇങ്ങനെ സാഹചര്യങ്ങൾ വന്നതിനാൽ അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുക. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തത് ഖിറാഅത്തുൽ ഖുർആനി ഫി റുകൂഇ വസ്ജൂദ്. റുകൂഇലും സുജൂദിലും അതിൽ പറയപ്പെട്ട നിങ്ങൾ നേരത്തെ വാജിബിൽ പഠിച്ചിട്ടുണ്ടാവും, റുകൂഇലുള്ള സുബ്ഹാന റബ്ബിയൽ അളീം അല്ലെങ്കിൽ സമാനമായ തസ്ബീഹുകളാണ് അവിടെയുള്ള വാജിബ്. സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല അല്ലെങ്കിൽ സമാനമായ അസ്കാറുകളാണ് അവിടെയുള്ള വാജിബ്. അതിന് പകരം അവിടെ ഖിറാഅത്തുൽ ഖുർആൻ പാടില്ല. ഖിറാഅത്തുൽ ഖുർആൻ ഏറ്റവും അഫ്ളു ദിക്റാണ്, ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ് ഖുർആൻ ഓതുക എന്നുള്ളത്. പക്ഷെ റുകൂഇൽ സുജൂദിൽ ഇത് പാടില്ല. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഖിറാഅത്തിൽ ഖുർആനി വ അന റാകിഉൻ ഔ സാജിദ്. ഞാൻ റുകൂഇലോ സുജൂദിലായിരിക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്, എന്നെ വിലക്കിയിട്ടുണ്ട് എന്ന് പറയാം. ഇവിടെയൊക്കെ ബിദ്അത്തുകളൊക്കെ ഉണ്ടാക്കുന്ന ആളോട് നമുക്ക് ബുദ്ധിപരമായി പറയാവുന്നതാണ്, ഖുർആൻ നല്ലതല്ലേ, നല്ലതാണ്, പക്ഷെ എന്താ റുകൂഇ ചെല്ലാൻ പാടില്ലാത്ത? പാടില്ല. റുകൂഇ ഇതാണ് പഠിപ്പിച്ചത്. ഒരാൾ റുകൂഇ ഖുർആൻ ഓതാനത്തിൽ നിന്നാലോ ബിദ്അത്തായി തീരും, പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് റുകൂഇലും സുജൂദിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഖുർആൻ ഓതരുത്, പ്രത്യേകിച്ച് സുജൂദിലാണെങ്കിൽ നമ്മൾ കുറെ നേരം സുജൂദിലൊക്കെ നമ്മൾ സൂറത്തുകളൊന്നും അവിടെ ഓതാൻ പാടില്ല. ദുആ ചെയ്യാം, അസ്കാറുകൾ ചൊല്ലാം. ഏഴാമത്തെ കാര്യം, ഇൻശിഗാലുൽ ഖൽബി ഫി സ്സലാത്ത് ബിഗൈരിഹ. നിസ്കാരത്തിന്റേതല്ലാത്ത ചിന്തകൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക, അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുക. അത് ഇബ്നു തൈമിയ റഹിമഹുള്ള ഉലമാക്കളുടെ ഇത്തിഫാഖ് ഉദ്ധരിച്ചിട്ടുണ്ട്, അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുകയില്ല. നിസ്കാരത്തെ ബാത്തിലാക്കുക, നമ്മൾ ചിന്തയൊക്കെ പലതും മാറിപ്പോയി, നമ്മളത് സംസാരിച്ചാൽ മാത്രം നിസ്കാരം ബാത്തിലാവുന്നുള്ളൂ, മാറ്റി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വലിയ നിരക്ക് പ്രതിഫലം ഇല്ലാതാക്കി കളയുന്ന കാര്യം നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്ന ഒരു കാര്യം. അള്ളാഹു സുബ്ഹാനഹു നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് തൗഫീക് ചെയ്യുമാറാകട്ടെ. പലപ്പോഴും ശ്രദ്ധ തെറ്റിപ്പോകുന്ന കാര്യം, പല കാര്യങ്ങളൊക്കെ ചിന്തകൾ ഇങ്ങനെ വരും. കച്ചവടം ചെയ്യുന്ന ആൾക്ക് അതിന്റെ ചിന്ത, ജോലി എടുക്കുന്ന ആൾക്ക് അതിന്റെ ചിന്ത, അങ്ങനെ പല ചിന്തകൾ നിസ്കാരത്തിൽ അങ്ങനെ കടന്നു വരിക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കറാഹത്താണ് എന്നാണ് പറയുന്നത്. എട്ടാമത്തെ കാര്യം, റഫ്ഉൽ ബസർ ഇല സമാഇ ഫി സ്സല. നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് നോക്കുക എന്നുള്ളത്, ഇത് കറാഹത്താണോ അല്ല ഇത് ഹറാമായ കാര്യമാണോ എന്നുള്ളതിൽ ഉലമാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ശക്തമായ വിലക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരു വിഭാഗം ജനങ്ങൾ അവസാനിപ്പിക്കട്ടെ, അവർ ആകാശത്തിലേക്ക്, നിസ്കാരത്തിൽ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. അത് അവസാനിപ്പിക്കട്ടെ എന്നാണ് ഇസ്ലാസൻ പറയുന്നത്. ഔ ലാ തർജിഉലൈഹിം, അവരുടെ കാഴ്ചകൾ അതിലേക്ക് മടങ്ങാതിരിക്കട്ടെ എന്നാണ്. അവരുടെ കാഴ്ചകൾ റാഞ്ചി എടുക്കട്ടെ, അവരുടെ കാഴ്ചകൾ ഇല്ലാതാകട്ടെ, ശക്തമായ വിലക്കാണ് ഹദീസിൽ വന്നത്. അതുകൊണ്ട് ഇബ്നു അൽതൈമി, ഇബ്നു ബാസ് റഹിമഹുമുള്ള പോലെയുള്ള ഉലമാക്കളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇബ്നു തൈമിയയുടെ ഒരു അഭിപ്രായവും അങ്ങനെ തന്നെയാണ്. അത് ഹറാമാണ് എന്നാണ്. ആകാശത്തേക്ക് നോക്കുക, നമ്മൾ നേരത്തെ അടുത്തും വലത്തും തിരിഞ്ഞു നോക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ആകാശത്തിലേക്ക് നോക്കുക എന്നുള്ളത് നിസ്കാരത്തിൽ വിലക്കുള്ള കാര്യമാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒൻപതാമത്തെ കാര്യം, തശ്മീറുൽ മുസല്ലി തൗബഹു വഅഖ്സു റഅ്സിഹി, നിസ്കരിക്കുന്നവൻ അവന്റെ വസ്ത്രം തശ്മീർ ചെയ്യുക എന്നാണ് പറഞ്ഞത്. വഅഖ്സു റഅ്സിഹി, മുടി കെട്ടിവെക്കുക, തല കെട്ടിവെക്കുക എന്നുള്ളത് എന്താണ് തശ്മീർ ചെയ്യുക? വസ്ത്രം തശ്മീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉലമാക്കള് പല അഭിപ്രായങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചിലർ പറഞ്ഞു വസ്ത്രം മുഴുവനായിട്ട് നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സുജൂദിലേക്ക് പോകുക, സുജൂദിൽ പോകുമ്പോഴാണ് ആ ഹദീസ് വന്നിട്ടുള്ളത്. അത് മുഴുവനായിട്ടും വസ്ത്രം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അങ്ങനെ പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. വസ്ത്രം അത് ഇങ്ങനെയുള്ള ലൂസുള്ള വസ്ത്രമൊക്കെയാണ് അത് കൂട്ടിപ്പിടിച്ച് അങ്ങനെ നിസ്കരിക്കുക, അതൊരു തരം കിബറിന്റെ ലക്ഷണമാണ് എന്ന് അവർ പറയുന്നത് കാണാൻ സാധിക്കും. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് പാന്റിന്റേതാകട്ടെ ഷർട്ടിന്റേതാകട്ടെ നമ്മളെ അതിന്റെ കും അതിന്റെ സ്ലീവ്സ് അത് ഇങ്ങനെ മടക്കി വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മടക്കി നമ്മൾ നിസ്കരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് നിസ്കാരത്തിൽ ചെയ്യരുത്, അല്ലാത്ത സമയത്ത് ചെയ്യുന്ന തെറ്റുള്ള കാര്യമല്ല, നിസ്കാരത്തിൽ അത് ചെയ്യരുത്. കാരണം ഹദീസിൽ അത് വന്നിട്ടുണ്ട്, വല നഖ്സി തസ്തിയാബ വല ശഅർ, നമ്മൾ മുടിയും അതുപോലെ വസ്ത്രവും നിസ്കാരത്തിൽ പിടിച്ചു വെക്കുകയില്ല എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അസീസ് ഫർഹാൻ ഹബിബുള്ളാഹ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്ന സമയത്ത് പറയാൻ കാണാൻ സാധിക്കും. നമ്മൾ വുളുവിലൊക്കെ വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ, നിസ്കാരത്തിൽ ഓർമ്മ വന്നിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ശരിയാക്കുന്നത് കൊണ്ട് തെറ്റില്ല, നിസ്കാരത്തിന്റെ മസ്ലഹത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അവർക്ക് സാധിക്കും സംഭവിക്കുക. പൊതുവെ നിർത്തിവെക്കുന്ന ആൾക്കാരാണെങ്കിൽ വുളു എടുക്കുമ്പോൾ നമ്മൾ കയറ്റി വെക്കും, പിന്നെ നമ്മൾ വേഗം കാമ തുടങ്ങി വന്നതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി നിസ്കാരത്തിന്റെ സമയത്ത് നമുക്കതിങ്ങനെ അയക്കുന്നത് നേരെ ആക്കുന്നത് തെറ്റില്ല. ഷെയ്ഖ് അസീസ് ഫർഹാൻ ഹഫിളഹുള്ള പറഞ്ഞത് കാണാൻ സാധിക്കുന്നുണ്ട്. പത്താമത്തെ കാര്യം, അൽ ഹഫ്റു ഫി സലാ. ഹഫ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരക്ക് കൈ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നഹ അൻ യുസല്ലി റജുലു മുഖ്തസിറൻ, ഒരു റജുൽ മുഖ്തസിറനായിട്ട് നിസ്കരിക്കുന്നത് വിരോധിച്ചിരിക്കുന്നു. മുഖ്തസിറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരക്ക് കൈ കൊടുക്കുക എന്നുള്ളതാണ്. വലത്തെ ഉരയാകട്ടെ ഇടത്തെ ഉരയാകട്ടെ രണ്ട് ഒരുമിച്ചാകട്ടെ, ഈ ഒരു നൃത്തം ഇതൊരു കിബറിന്റെ നൃത്തമാണ്. യഹൂദികൾ അങ്ങനെയായിരുന്നു നിൽക്കാറുണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കൈ കൊടുത്തിട്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടില്ല. ഒരു കൈ ഇങ്ങനെ വെച്ചിട്ടാകട്ടെ, അല്ലാത്ത ഇങ്ങനെ കൈ കൊടുത്തിട്ട് എന്താ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല. അല്ലെ, കൈ രണ്ടും കെട്ടുക എന്നുള്ളത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ട് കൈകൾ ഇടത്തെ കൈ മുകളിൽ വലത്തെ കൈ വെക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് ഈ രൂപത്തിൽ വെക്കുക എന്നുള്ളത് അത് പാടില്ല. പതിനൊന്നാമത്തെ കാര്യം, തശ്ബീഖുൽ അസാബിഇ ഫി സലാ, നിസ്കാരത്തിൽ നമ്മൾ വിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക എന്നുള്ളത്, നിസ്കാരത്തിൽ വിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ അബദ്ധത്തിന്റെ ചില വകഭേദങ്ങളാണ്. നിസ്കാരത്തിൽ ശ്രദ്ധ മാറി മറ്റു പല ചിന്തകളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്യുക. അല്ലെ, നിസ്കാരത്തിലിട ഓരോ കൈയും എവിടെ വെക്കണം എന്ന് കൃത്യമായി വന്നിട്ടുണ്ട്. ഓരോ സമയത്തും കൈകൾ എവിടെ വെക്കണമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. രണ്ട് കൈകൾ ഇങ്ങനെ ചേർത്തി പിടിക്കുക ഇത് പാടില്ലാത്ത കാര്യമാണ്. പന്ത്രണ്ടാമത്തെ അവസാനത്തത്, അൽ മുസാഖു ഫി സ്വലാത്തി ജിഹത്തൽ ഖിബ്ല ഔ ജിഹത്തൽ യമീൻ, വലതു ഭാഗത്തോ അല്ലെങ്കിൽ ഖിബ്ലയുടെ ഭാഗത്തോ നമ്മൾ തുപ്പുക എന്നുള്ളത് അത് പാടില്ല. പണ്ഡിതന്മാർ പറയുന്നു നിസ്കാരത്തിൽ അല്ലെങ്കിലും ഖിബ്ലക്ക് നേരെ തുപ്പുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖിബ്ലക്ക് നേരെ തുപ്പരുത്. നിസ്കാരത്തിലാകുമ്പോൾ അതിന്റെ ഗൗരവം കൂടും. ചിലർ അത് ഹറാമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, ഇദാ ഖാമ അഹദുക്കും ഇല സ്വലാ ഫലാ യബ്സുഖ് അമാമഹു, നിങ്ങൾ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് മുന്നിലേക്ക് നിങ്ങൾ തുപ്പാൻ പാടില്ല. ഫഇന്നമാ യുനാജില്ലാഹ മാദാമ ഫീ മുസല്ല, കാരണം നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് സംഭാഷണം നടത്തുകയാണ്, റബ്ബിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല അൻ യമീനിഹി, വലതു ഭാഗത്തും നിങ്ങൾ തുപ്പാൻ പാടില്ല. ഫഇൻ അൻ യമീനിഹി മലക്കൻ, നിങ്ങൾ വലതു ഭാഗത്ത് തുപ്പരുത്, അവിടെ ഒരു മലക്കുണ്ട്, വലതു ഭാഗത്ത് തുപ്പാൻ പാടില്ല. വലിയ ബുസുഖ് അനിയസാരി, നിങ്ങൾ ഇടതുഭാഗത്ത് തുപ്പുക. അപ്പൊ തുപ്പുക എന്ന് പറയുമ്പോൾ നമ്മളെ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കും നിസ്കരിക്കുന്ന സമയത്ത് തുപ്പോ ഇല്ല. പഴയ കാലത്ത് അങ്ങനെ തന്നെ മസ്ജിദൊക്കെ മണ്ണൊക്കെ ആയിരുന്നു, അപ്പൊ അവിടെ തുപ്പിയാൽ വിഷയമില്ല. അപ്പോ അങ്ങനെയൊക്കെ ആൾക്കാർ തുപ്പും. അപ്പൊ ആ തുപ്പുന്ന സമയത്ത് നേരെ തുപ്പരുത്, വലതു ഭാഗത്തും തുപ്പരുത്. ഇപ്പൊ കഫ ഉണ്ടാകുമ്പോൾ അത് ഇറക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പൊ അത് വലതും തുപ്പരുത്, നേരെയും തുപ്പരുത്. വലിയ ബിസ്തുക്കാങ്ങിയ സാരി, അവൻ ഇടതു ഭാഗത്ത് തുപ്പുന്ന തുപ്പട്ടെ, അവിടെ ആരും ഇല്ലെങ്കിൽ മറ്റൊരാളുടെ നേരത്തെ തുപ്പാൻ പാടില്ല. ഔ തഹ്ത ഖദമിഹി ഫയുദ്ഫിനുഹ, അല്ലെങ്കിൽ താഴെ തുപ്പുക, എന്റെ കാലിന്റെ താഴെ, എന്നിട്ട് അതിനെ കുഴിച്ചിടുക, മണ്ണുകൊണ്ട് അതിനെ മറക്കുക, അതാണ് ഫയുദ്ഫിനുഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമസ്കാരം. ഇനി നമുക്ക് ഇന്ന് അൽഹംദുലില്ലാ ടവലുകളുണ്ട്, ടിഷ്യൂകളുണ്ട്, അങ്ങനെയുള്ള കഫത്തിന്റെ ഒക്കെ പ്രശ്നമുള്ള ആളുകൾ അത് കരുതുക. എന്നിട്ട് അങ്ങനെ കഫം വരികയാണെങ്കിൽ, അങ്ങനെ തുപ്പേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, തുമ്മിയിട്ടോ ചുമച്ചിട്ടോ ഒക്കെ ആണെങ്കിൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ ടിഷ്യൂവിലേക്ക് കുത്തി അത് പോക്കറ്റിൽ തന്നെ വെക്കുക. അതാണ് ചെയ്യേണ്ടത്. ചില പണ്ഡിതന്മാർ കാണാം, വസ്ത്രത്തിലേക്ക് ആക്കിയാലും കുഴപ്പമില്ല, വസ്ത്രത്തിലേക്ക് ആക്കിയാലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തുപ്പല് മുമ്പിലൊക്കെ എടുത്തിട്ടൊന്നും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് മക്രൂഹാത്ത് സലാ 12 എണ്ണം. സമയ പരിമിതി കാരണം നമ്മൾ തെളിവുകൾ ഒന്ന് പറഞ്ഞ് വേഗം പോവുകയാണ് ചെയ്തത്, ശ്രദ്ധിക്കാം. പിന്നീടുള്ളത് മുബ്തിലാത്ത് സല. മുബ്തിലാത്ത് സല എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മൾ നിസ്കാരം ബാത്തിലായി പോകും, നിസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നേരത്തെ ഷുറൂത്ത് സല പഠിച്ചിട്ടുണ്ട്, ഷുറൂത്ത് സല നിസ്കാരത്തിന്റെ നിബന്ധനകൾ പഠിച്ചിട്ടുണ്ട്. 9 നിബന്ധനകൾ നിസ്കാരത്തിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്ലാം, അഖൽ തമീസ് കഴിഞ്ഞാൽ മുസ്ലിം ആവുക, ബുദ്ധി ഉണ്ടായിരിക്കുക, കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പ്രായത്തുക എന്നത് മാറ്റിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ പ്രത്യേകമായ 6 നിബന്ധനകൾ പറയുമ്പോൾ എന്ന് പറഞ്ഞതാണ് റഫ്ഉൽ ഹദസ്, അശുദ്ധി അത് ഉണ്ടാകാൻ പാടില്ല, ചെറുതും വലുതുമായ അശുദ്ധി നീങ്ങണം. പഠിച്ചിട്ടുണ്ട്. അപ്പോ മുബ്തിലാത്ത് സലയിൽ 1 കാര്യം നമുക്കത് മനസ്സിലാക്കാം. അൽ ഹദസ് ഫിൽ സല, നിസ്കാരത്തിൽ ഒരാൾക്ക് അശുദ്ധി ഉണ്ടായാൽ, ചെറിയ അശുദ്ധിയാണ് ഉണ്ടാവുക നിസ്കാരത്തിൽ, കീശ്വാസം പോവുകയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ വുളു മുറിയുന്ന ഒരു കാര്യം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത, അത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ നിസ്കാരം ബാത്തിലായി, സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി. ഇനി ഒരാള് അത് ഹദസോട് കൂടിയാണ് നിസ്കരിക്കുന്നത് എങ്കിലും ഓർമ്മ വന്ന ഉടനെ കൈ അയക്കണം. ഇനി ഹദസ് സംഭവിച്ചു കഴിഞ്ഞാൽ, കീശ്വാസം മറ്റുമോ പോയി കഴിഞ്ഞാൽ ഉടനെ നിസ്കാരം ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ അവിടെ വസ്വാസിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഇതിൽ വസ്വാസ് ധാരാളം വരുന്നൊരു കാര്യമാണിത്. അങ്ങനെ സംഭവിച്ചുവോ അല്ലെ, ഇതിൽ ഇളവുള്ള ആളുകളുണ്ട്, ഹദസും ദായിമുള്ള സ്ഥിരമായ അശുദ്ധി സംഭവിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടതാണ് മൂത്രവാസിയുള്ള ആളുകൾ, അവർക്ക് അളവുണ്ട്. ആ വക്തിനൊരു വൊതു എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ മൂത്രം ഒറ്റിക്കഴിഞ്ഞാൽ നിസ്കാരം ബാക്കിലാവുകയില്ല, വൊതു മുറിയുകയില്ല, അവർക്ക് അളവുണ്ട്. അതുപോലെ തന്നെയാണ് ഗ്യാസിന്റെ അങ്ങനത്തെ പ്രോബ്ലം ഉള്ള ആളുകൾ ഉണ്ടാകും, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ഗ്യാസ് പോയിക്കൊണ്ടേയിരിക്കുന്നത്. അതൊരു രോഗമാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കും ഹദസും ദായിമുള്ളതാണ്, ഇളവുള്ളതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ അങ്ങനെ രക്തസ്രാവം, ഹൈബും നിഫാസും അല്ലാത്ത രക്തസ്രാവമുള്ള ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളുണ്ട് എങ്കിൽ ഓരോ വക്തിനും വുളു എടുത്ത് രക്തം വസ്ത്രത്തിനാവാതിരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു, പിന്നീട് നിസ്കാര സമയത്ത് ആ രക്തം പോകുന്നുണ്ട് എങ്കിലും, തുള്ളി തുള്ളിയായി മറ്റു പോകുന്നുണ്ട് എങ്കിലും അത് നിസ്കാരത്തിന് ബാധ്യതയാവുകയില്ല, അത് സ്പെഷ്യൽ കേസാണ്, ഹദസും ദായിമപ്പെടുന്നത്. അതല്ലാത്ത നോർമൽ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉളുമുറിയുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഒരാളിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ബാധ്യതയാവും. കാരണം അവിടെ ഷർത്തിൽ ഒന്ന് പോയി, ഷർത്ത് പോയ ഉടനെ കഴിഞ്ഞു, കൈയച്ചു പോവുക, കൈയച്ചു പോവുക, അതിന്റെ ഇടയിലൂടെ പോവുക. കാരണം അത് വേറൊരു തെറ്റിദ്ധാരണയാണ്. ജമാഅത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ സുത്ര മതി, ഇടയിലൂടെ നമുക്ക് നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണത്തിന് ഇവിടെ നമ്മൾ സഫ് കെട്ടുമ്പോൾ അവിടെ ഒരാൾ ഒഴിവുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് ഒരാൾക്ക് വേണമെങ്കിൽ നടന്നിട്ട് ആ ഒഴിവിലേക്ക് നടക്കാം, ബാക്കിയുള്ള ആളുകളുടെ മുന്നിലേക്ക് നടക്കാം. ഇമാമിന്റെ സുത്ര മഅ്മൂമിയുടെ സുത്രയാണ്, ഇടയിലൂടെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ജമാഅത്ത് നിസ്കാരത്തിന് ഇടയിലൂടെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഇടയിലൂടെ നടന്നിട്ട് പുറത്തേക്ക് പോകും, ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കും, നിസ്കരിക്കുന്ന ആളെ മുന്നിൽ നടക്കുന്നത് ഭയങ്കര വിലക്കുള്ള കാര്യമാണല്ലോ, നിസ്കാരം കഴിയുന്നത് വരെ ഇവിടെ നിൽക്കുക, അതിന്റെ ആവശ്യമില്ല. ഉടനെ നമ്മൾ കയ്യേച്ച് പോവാണ് വേണ്ടത്, മനഃപൂർവ്വം അങ്ങനെ പോവാതിരിക്കരുത്. നമ്മളൊരു ഞാൻ ഒരു നാണം അത് നമ്മൾ ഒരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്നാലും അതേസമയം വസ്വാസം ശ്രദ്ധിക്കുക. അപ്പോൾ അത് അതൊരു കാര്യമാണ്. അതുപോലെ തന്നെ നജസ്സുകൾ, നജസ് വല്ലതും ശരീരത്തിലുണ്ട് എന്ന് നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അത് ഒരു ഷർത്താണ്, ഇസാലത്തു നജാസ എന്നുള്ളത്. ഉടനെ അയച്ചു മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അയച്ചു മാറ്റണം. ഒരാളെ തട്ടൊക്കെ ധരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ അത് അയച്ചു മാറ്റാം, അതിലാണ് നജസ, അല്ലെങ്കിൽ സോക്സിലാണ്, അയച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ ഉടനെ അയച്ചു മാറ്റണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ കയ്യേച്ചു പോകണം. കാരണം ഇസാലത്തു നജാസ, നജസ്സുകൾ ശരീരത്തിലും വസ്ത്രത്തിലും നിസ്കരിക്കുന്ന സ്ഥലത്തും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അത് നിബന്ധനയാണ്. അതുണ്ട് എങ്കിൽ ഉടനെ കൈയഴിച്ചു പോവുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതാണ് മറ്റൊന്ന്. അപ്പൊ പിന്നീടുള്ളതാണ് നമ്മൾ പഠിച്ചത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, മറ്റൊരു നിബന്ധന നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഖിബ്ലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് ഇസ്തിദ്ബാറുൽ ഖിബല ഉണ്ടായാൽ, ഖിബലയെ ഒരാൾ തിരിഞ്ഞു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ഖിബലയിൽ നിന്ന് തിരിഞ്ഞ് നിസ്കാരത്തിൽ തിരിയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവ്വം തിരിഞ്ഞു കഴിഞ്ഞാൽ അത് മുബ്തിലാത്ത സലാ, നിസ്കാരത്തിൽ ബാത്തിൽ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അത് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യം അതുപോലെ തന്നെയാണ്. സത്രുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളത് നമ്മൾ നിബന്ധനയിൽ പഠിച്ചിട്ടുണ്ട്, ഔറത്ത് മറക്കുക എന്നുള്ളത്. അപ്പോൾ ഔറത്ത് വെളിവായി പോയാലോ, അത് ചെറിയൊരു തഫ്സീലുണ്ട്. ഔറത്ത് വെളിവാകുന്ന ഔറത്ത്, ചെറിയ ഔറത്ത് പുരുഷനാണെങ്കിൽ മുട്ടുപൊക്കലിനിടയിലാണ് ഔറത്ത്, അത് ഒരാളുടെ തുണി ഉടുത്തിരിക്കുകയാണ്, ഉടുത്ത തുണി അഴിഞ്ഞുപോയി, കുറച്ചൊന്ന് അഴിഞ്ഞിട്ടുള്ള ഉടനെ തന്നെ അയാൾ കഴിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, നിസ്കാരം ബാത്തിലാവുകയില്ല. ഇനി പൂർണ്ണമായി അഴിഞ്ഞാൽ പോലും ഉടനെ തന്നെ അയാൾ അതെടുത്ത് മറക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ നിസ്കാരം ബാത്തിലാവുകയില്ല. എന്നാലത് പണ്ടിന് ഉദാഹരണം പറയാം, കാറ്റൊക്കെ അടിച്ചു അയാൾ പുറത്തുനിന്ന് നിസ്കരിക്കണം, കാറ്റടിച്ചു അയാൾ വസ്ത്രം അഴിഞ്ഞുപോയി, അതങ്ങോട്ട് പോയി, അതിന് പോയി എടുത്താലേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടുമനായി നിൽക്കുക, അവിടെ അയാൾ കയ്യഴിച്ചു പോകണം, നിസ്കാരം അത് ബാത്തിലാക്കി കളയുന്നതാണ്, അതിന് പോയി നടന്നത് എടുത്തുകൊണ്ടുവരണം. ഔറത്ത് മറക്കുക നിബന്ധനയാണ്, അതുകൊണ്ട് ഔറത്ത് വെളിവാകുക എന്നുള്ളത് അത് ബാത്തിലായി കളയുന്ന ചെറിയൊരു ഔറത്തിന്റെ ഭാഗം കണ്ടു എന്നുള്ളത് കൊണ്ട് അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ബാത്തിലാകുന്ന കാര്യമാണ് തർക്കു റുക്കിനിൻ മിൻ അർക്കാനി സലാ. നിസ്കാരത്തിന്റെ 14 റുക്കിനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അതിലേതെങ്കിലും നിങ്ങൾ ഉപേക്ഷിക്കുക, അന്തൻ ഖാന സഹവൻ, നിങ്ങളത് മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും ശരി, മറന്നിട്ട് ഉപേക്ഷിച്ചാലും ശരി, അത് നിങ്ങൾ നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. ഏതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റുക്കു നിസ്കാരത്തിന്റെ റുക്കിന്, ഒരാൾ റുക്കു ചെയ്യാതെ നേരെ സുജൂദിലേക്ക് പോയാൽ മനഃപൂർവ്വമാണ് ചെയ്തെങ്കിൽ നിസ്കാരം ബാത്തിലായി, ഒറ്റ സുജൂദേ ചെയ്തുള്ളൂ, രണ്ടാമത്തെ സുജൂദിന് ഇരുന്നുമില്ല, സുജൂദിലേക്ക് പോയില്ല, ഇടയിൽ യുദ്ധത്തിൽ ഇരുന്നില്ല, സുജൂദിനും പോയിട്ടില്ല, നേരെ എഴുന്നേറ്റു, മനഃപൂർവ്വം ചെയ്തു എന്ന് വിചാരിക്കുക, നിസ്കാരം ഉടനെ ബാത്തിലായി, ഉടനെ ബാത്തിലായി. ഇനി മറന്നുപോയതാണ് എങ്കിലോ, മറന്നുപോയതാണ് എങ്കിൽ ഇൻഷാല്ലാ സുജൂദ് സാഹിബിൽ പറയാം, നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾക്ക് ഓർമ്മ വന്നത്, മറന്നിട്ടുണ്ട് എങ്കിലും അത് ബാത്തിലായിട്ടുണ്ടാകും, നിസ്കാരം ബാത്തിലായിട്ട്, മറന്നുപോയിട്ടാണ്, എന്നാലും ബാത്തിലായിട്ടാണ്, മാറ്റി നിസ്കരിക്കേണ്ടി വരും, മാറ്റി നിസ്കരിക്കേണ്ടി വരും. അപ്പൊ റുക്കിന് ഏതും, റുക്കിന് പഠിക്കുന്നതിന്റെ പ്രാധാന്യത, റുക്കിന് ഏതാവട്ടെ, അത് നഷ്ടപ്പെട്ടു പോയാൽ അത് അറിവുള്ളവനാകട്ടെ അറിവില്ലാത്തവനാകട്ടെ, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വ്യക്തി അറിവില്ലാതെയാണ് വന്ന് നിസ്കരിച്ചത്, അയാളോട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തുസല്ലി 300 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ട് നീ പോയി മടക്കി നിസ്കരിക്കുക, നിസ്കാരം ശരിയായിട്ടില്ല, മടക്കി നിസ്കരിക്കാൻ പറഞ്ഞിട്ടാണ്, അയാൾക്ക് അറിവില്ലായിരുന്നു, പുതുറു കൊടുത്തിട്ടില്ല, മാറ്റി നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു, നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഏറ്റവും വലിയൊരു അതിന്റെ റുക്കുനിൽ പെട്ടതാണ് തുമുനീനത്ത്, അടങ്ങി ഒടുങ്ങി നിസ്കരിക്കണം, ധൃതി പിടിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല, ഒരു റുക്കിനിലും അടങ്ങി നിൽക്കാതെ റുക്കുവിൽ പോകുന്നു പോയിരുന്നു, സുജൂദിൽ പോകുന്നു പോയിരുന്നു, അത് ദിക്റുവല്ലാതെ നേരെ ഇല്ല. അപ്പൊ അത് റുക്കിന് ഉപേക്ഷിക്കലാണ്, അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നത്. അതുപോലെ തർക്കു വാജിബാത്തി സലാത്തി അന്തൻ, വാജിബാത്തി സലാത്ത് എട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് മനഃപൂർവ്വം ഒരാൾ ഉപേക്ഷിച്ചാലോ, ഒരാൾ റുക്കുവിൽ പോയി മനഃപൂർവ്വം സുബ്ഹാന റബ്ബിയൽ അളീം ഞാൻ പറയില്ല എന്നിട്ടാലോ, കാരണം ബാത്തില്ല, ഉടനെ ബാത്തില്ല, പിന്നെ സഹബിന്റെ സുജൂദിന്റെ വിഷയം ഒന്നും അവിടെ വരുന്നില്ല, മനഃപൂർവ്വം ഒരാൾ തക്ബീർ വല്ലില്ല, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ല റുക്കുവിലേക്ക് പോകുമ്പോൾ, മനഃപൂർവ്വം പറഞ്ഞില്ല, ഏത് നിൽക്കുമ്പോൾ സമി അള്ളാഹു ലിമൻ ഹംദ പറഞ്ഞില്ല, അല്ലെങ്കിൽ റബ്ബന വലക്കൽ ഹംദ് പറഞ്ഞില്ല, മനഃപൂർവ്വം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി, പിന്നാണ് സഹബിന്റെ സുജൂദോ അവസാനം വരെ കാത്തുക്കലോ ഒന്നുമില്ല. മനഃപൂർവ്വം ഈ പറയുന്ന ഏത് വാജിബുകളും നഷ്ടപ്പെടുത്തിയാൽ, മനഃപൂർവ്വമാണ് എങ്കിൽ, തെറ്റിപ്പോയതല്ല മറന്നുപോയതല്ല, മനഃപൂർവ്വമാണ് എങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കും, എന്നാൽ മറന്നുപോയാൽ അവിടെയാണ് നമുക്ക് സഹബിന്റെ സുജൂദൊക്കെ വരുന്നത്, അവിടെ ഇൻഷാല്ലാ പറയാം. മറ്റൊരു കാര്യം അൽ കലാമു ഫിസ് സല, നിസ്കാരത്തിൽ സംസാരിക്കുക എന്നുള്ളത്, പക്ഷെ അവിടെ ചില തഫ്സീൽ പറഞ്ഞിട്ടുണ്ട്, അത് സംസാരിക്കാൻ പാടില്ല എന്നുള്ള അറിവ് വേണം, ചില ആൾക്ക് പുതുതായി നിസ്കരിക്കുന്ന ആൾക്ക് നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല എന്ന് അറിവില്ലാത്ത ആൾക്കാരുണ്ടാവും, എന്തേലൊക്കെ സംസാരിക്കും, അങ്ങോട്ട് നിൽക്ക്, നമ്മളവർക്ക് ഇല്ലാന്ന് വിചാരിക്കണം, അങ്ങനെയൊക്കെ സംസാരിച്ചത് കണ്ടിട്ടുണ്ട്, അവർക്ക് അറിയില്ലായിരുന്നു നിസ്കാരത്തിൽ അങ്ങനെ പറയാം, അത്രയും അറിവില്ലാത്ത ആളുകൾ സഹോദരങ്ങൾ ചുറ്റുമുണ്ട്, അപ്പൊ അവർ ഒന്ന് അങ്ങോട്ട് നിൽക്കൂ, ആ രൂപത്തിലൊക്കെ അവർ സംസാരിക്കും, അറിവില്ല, അപ്പൊ അത് വിഷയമാണ്, അറിവില്ലാത്ത ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മനഃപൂർവ്വം അല്ലാതെ ചിലപ്പോൾ സംസാരിച്ചു പോവുക, പെട്ടെന്ന് മനഃപൂർവ്വം അല്ലാത്ത വേദന ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും കാലിനൊക്കെ ചവിട്ടിപ്പോയി, അപ്പൊ എന്തെങ്കിലൊക്കെ വേദന കൊണ്ട് സംസാരിച്ചു, ഇങ്ങനെ മനഃപൂർവ്വം അല്ലാതെ സംസാരിച്ചാലും അവിടെ വിഷയം വരുന്നില്ല, അതിനൊക്കെ തെളിവുണ്ട്, ഞാൻ എല്ലാ തെളിവുകളും ഉദ്ധരിക്കുന്നില്ല, ഇതിനൊക്കെ തെളിവുകളുണ്ട്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ മസ്ലഹത്തിന് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്, കാരണം ഇമാമിനൊക്കെ ചില സാഹചര്യത്തിൽ ഇമാം എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നു, ഇമാം ഒരു കാര്യം ഒരു റുക്കിന് വല്ലതും ഇമാം മറന്നുപോയി, ഇമാം മറന്നുപോയിട്ട് നിങ്ങൾ അറിയാൻ പറ്റാത്തൊരു റുക്കിന് ഏതാണ്, സൂറത്തുൽ ഫാത്തിഹ 3 റക്അത്തിൽ ഇമാം ഓതിയിട്ടില്ല എന്ന് വിചാരിക്കുക, ഞാൻ മറന്നുപോയി, ഇമാമിനത് നിസ്കാരത്തിന് ഓർമ്മ വന്നു, എന്ത് ചെയ്യണം, ഇമാം 5 റക്അത്ത് നിസ്കരിക്കണം, ഇമാം അഞ്ചാമത് റക്കായത്ത് നിസ്കരിക്കണം, കാരണം ഇമാമിന് ഒരു ഒരു റക്കായത്തിലെ ഫാത്തിഹ പോയി, അയാൾ അടുത്ത റക്കായത്തിലേക്ക് എത്തി, അപ്പൊ ആ റക്കായത്ത് തന്നെ പോയിട്ടുണ്ട്. അപ്പൊ ഇമാമൻ അഞ്ചാമത് റക്കായത്ത് നിസ്കരിക്കണം. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ ആരും ഇമാം അഞ്ചാമത് എണീച്ച് നിങ്ങൾ എല്ലാവരും സുബ്ഹാനല്ലാഹ് എന്ന് പറയും, കാരണം ഇമാം അഞ്ചാമത്തേക്ക് എന്നേക്കല്ലേ. അത്തരം സാഹചര്യത്തിൽ ഇമാമൻ ആ കാര്യം മാത്രം അവിടെ പറയാം, ഞാൻ മറന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്, ആ കാര്യം മാത്രം അവിടെ പറയാമെന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെയൊക്കെ ഫത്വ. അതിൽ കാണാൻ സാധിക്കും. അപ്പൊ നിസ്കാരത്തിന്റെ വളരെ നിർബന്ധമായി സംസാരിക്കേണ്ടതായ ഒരു വിഷയമൊക്കെ വരികയാണ് എങ്കിൽ അത് നമുക്ക് അനുവദിക്കപ്പെടും. അതല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ സാധാരണ എല്ലാ സംസാരങ്ങളും അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നതാണ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് മലയാളം അറിയൂ, അതെ. ഇപ്പൊ നമ്മൾ അറബി പറഞ്ഞതിനെ വിചാരിക്കുന്നത് ബാക്കിലുള്ള എന്താണ് വിഷയം തന്നെ തീരെ മനസ്സിലാവില്ല. മാമൂമി ഇമാമിനെ ആ അഞ്ചാം തർക്കത്തിൽ പിൻപറ്റാം. അതല്ലാത്ത സാഹചര്യങ്ങളിൽ മാമൂമിനെ പിൻപറ്റാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇൻഷാല്ലാഹ് അഹ്കാം. ഇപ്പോ റുക്കിന് മാമൂമിന് ഇമാം അഞ്ചാമത്തെ തർക്കത്തിൽ കഴിഞ്ഞേറ്റു, നമുക്ക് എല്ലാവർക്കും അറിയത് അഞ്ചാമത്തെ തർക്കത്താണ്. നമ്മൾ ആരും എഴുന്നേക്കാൻ പാടില്ല, അവിടെ ഇമാമിനെ പിന്തുടരാൻ പാടില്ല. മനഃപൂർവ്വം നമ്മൾ അവിടെ തന്നെ ഇരിക്കണം. ഇമാമ തിരിച്ചു വന്ന് സലാം കിട്ടുന്നത് വരെ നമ്മൾ അവിടെ ഇരുന്നിട്ട് അറിയുന്ന ഒരു മാമൂമും പിൻപറ്റാൻ പാടില്ല സാധാരണഗതിയിൽ. ഈ സാഹചര്യത്തിൽ മാമൂ അങ്ങനെ വിചാരിക്കും, അപ്പൊ ഇമാമിന് ഇത് പറഞ്ഞേ മതിയാവും, ഇമാമിനിത് പറഞ്ഞേ മതിയാവും, ഞാനിത് പാത്തിയ അതാണ് മാമൂമിന് അറിയാതെ ഇമാമിന് മറന്നു പോകുന്ന ഒരു റുക്കിന് അതേ ഉണ്ടാവുള്ളൂ അല്ലെ. ബാക്കിയുള്ള റുക്കിനൊക്കെ ഫയലുകളൊക്കെ അറിയും പൊതുവെ. അതാണ് ആ സാധാരണഗതിയിൽ ഇമാം അഞ്ചാമത്തേൽ എഴുന്നേറ്റാൽ ഇമാം ഇങ്ങനൊന്നും പറയുന്നൊന്നുമില്ല, ഇമാമിന് അത് തെറ്റിയത് തന്നെയാണ്. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് പറയാ വെച്ചാൽ ഇമാമിങ്ങൾക്ക് തെറ്റാണെങ്കിലും ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, അവർ ഇരിക്കൂല. അപ്പൊ നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇരിക്കണം, നമ്മൾ അവിടെ തന്നെ ഇരിക്കണം, അതാണ് വേണ്ടത്. നമ്മൾ മനഃപൂർവ്വം നമ്മൾ ഒരു റുക്കിനും വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇല്ല, സലാം വിട്ടത് സലാം ഇമാമ വന്ന് ലാസ്റ്റ് സലാം വിട്ടുക എന്നുള്ളതാണ്. ആറാമത്തത് അൽദഹിഖു വൽ ഖഹ്ഖഹ, പൊട്ടിച്ചിരി നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. എന്നാൽ നമ്മുടെ പുഞ്ചിരി നിസ്കാരത്തെ ബാത്തിലാക്കി കളയില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചിരി പുഞ്ചിരി വന്നാൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കൂല. പൊട്ടിച്ചിരി ശബ്ദം ഉണ്ടാക്കിയിട്ടുള്ള ചിരി അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. നിസ്കാരത്തിന് തീരെ ഗൗരവം കൊടുക്കാത്ത ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ 7 വയസ്സിൽ നിസ്കാരം കൽപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവർക്ക് മനസ്സിലാവുന്ന ഇത്തരം കാര്യങ്ങൾ. നമുക്ക് എല്ലാ അർക്കാനും വാജിബാത്തൊന്നും ശരിയാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ചിരിക്കാൻ പാടില്ല, നിസ്കാരത്തെ ബാത്തിലാക്കി കളയും പറഞ്ഞു കൊടുക്കണം. ചെറിയ കുട്ടികൾ അങ്ങനെ മസ്ജിദിൽ നിന്നൊക്കെ അങ്ങനെ ചിരിക്കൊക്കെ ചെയ്യും, നമ്മൾ പറഞ്ഞു കൊടുക്കണം. അടുത്തത് അൽ അമലുൽ കസീറു ലിഗൈരി ളറൂറത്തിൻ അംദൻ, യാതൊരു നിർബന്ധിത സാഹചര്യവും ഇല്ലാതെ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക മനഃപൂർവ്വം. നിസ്കാരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യാം. അപ്പൊ ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഹാജത്ത് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും, ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏതുപോലെ ഇപ്പൊ മൊബൈലിൽ ബെല്ലടിച്ചു, അപ്പൊ ചിലർ നിസ്കാരത്തെ അനങ്ങാൻ പാടില്ല എന്ന് വെച്ചാൽ എങ്ങാൻ നിൽക്കും, ശരിയല്ല. ബാക്കിയുള്ള എല്ലാവരും നിസ്കാരം ബുദ്ധിമുട്ടുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അത് സൈലന്റ് ആക്കാനുള്ള എന്താ കൈ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളത് ചെയ്യണം, അങ്ങനെയാണ് വേണ്ടത്. ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം, അതൊരു സാഹചര്യമാണ്. അതേ അതൊരു ഹാജത്താണെന്ന് പറയാം, നിർബന്ധിത സാഹചര്യം. പക്ഷെ ചില നിർബന്ധിത സാഹചര്യം, ഇപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിക്കാനൊക്കെ ആരെങ്കിലും വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ നമ്മൾ കടിക്കാനൊക്കെ വരികയാണ്, അവിടെ നമുക്ക് അതിനെ ചെറുക്കാൻ വേണ്ടി എന്തെങ്കിലും എടുത്ത് അടിക്കുക, ഇതൊക്കെ അനുവദനീയമായ കാര്യമാണ്. പാമ്പ് വന്നതിനാൽ പാമ്പിനെ അടിക്കാം, നിസ്കാരത്തിൽ തന്നെ അത് അനുവദനീയമായ കാര്യമാണ്. അത് നമ്മൾ പാമ്പിനെ കടിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അവിടെ നിൽക്കരുത്, നിസ്കാരത്തിൽ ഷഹീദാകാം, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മൾ പാമ്പിനെ അടിച്ച് കൊല്ലാവുന്നതാണ്, പാമ്പിനെ അടിച്ച് കൊല്ലാവുന്നതാണ്. നിസ്കാരം ആരംഭിക്കുകയും തുടരുകയും ചെയ്യാം, നിസ്കാരം തുടരുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് കിബിലയുടെ ഭാഗത്ത് തന്നെ വാതിലുണ്ട് എന്ന് വിചാരിക്കുക, ആരെങ്കിലുമൊക്കെ വന്നു നമ്മൾ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ കയറി വരണം, മകനോ മറ്റോ ആണ്, വാതിൽ നമുക്ക് അധികം നടക്കാതെ നമുക്ക് വേഗം വാതിൽ ഇങ്ങനെ തുറക്കാം, അനുവദനീയമായ കാര്യമാണ്. അത് ഹദീസിലൊക്കെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ വലിയൊരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, ദറൂറത്തോ യാതൊരു ആവശ്യമില്ലാതെ വലിയ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുപോയി അങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങനെയുള്ള നീക്കങ്ങൾ അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അതിൽ പെട്ടത് തന്നെയാണ് എട്ടാമത്തെ കാര്യം, അൽമഷ്യു ഫിസ്സല, നിസ്കാരത്തിൽ നടക്കുക. അത് അൽമഷ്യുൽ കസീറാണ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലിഗൈരി മസ്ലഹത്തി സ്സല, നിസ്കാരത്തിന്റെ ആവശ്യത്തിനല്ല, വലിയ നടത്തുവാണ്. ഒരാൾക്ക് ഒരു സ്വഫൊക്കെ കയറി നടക്കാം, ഉദാഹരണം ഒരാളുടെ സൂത്രം നഷ്ടപ്പെട്ടു പോയി, സൂത്ര വാജിബാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ വാജിബിന് വേണ്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം, ഒരു മസ്ലഹത്താണ്, ഒന്നോ രണ്ടോ സ്റ്റെപ്പ് വെച്ച് സൂത്രയിലേക്ക് നടക്കാവുന്നതാണ്. പക്ഷെ ഒരാൾ ബാക്കിയത്തെ സഫിലാണത്, അവിടുന്ന് ഒരു സൂത്രം നഷ്ടപ്പെട്ട അയാൾ ഇത്രയും നടന്നിട്ട് കാരണം ഈ മസ്ജിദ് ഇപ്പൊ നോക്കുമ്പോൾ വേറെ ഒരു തൂണുമില്ല, അയാളും 5-6 സഫ് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുന്നത് ചെയ്യേണ്ടതില്ല, ഇത്രയും അധികം നടക്കേണ്ടതില്ല എന്നാണ് അത് മനസ്സിലാക്കുക. അൽ അക്ലു വശ്ശുർബു ഫി സ്സലാത്തി അൻദൻ, മനഃപൂർവ്വം കഴിക്കുകയോ കുടിക്കുകയോ കഴിക്കുക, ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക കുടിക്കുക എന്നുള്ളത് അത് നിസ്കാരത്തിൽ പാടില്ല. അതൊക്കെ വളരെ വ്യക്തമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളാണ്, നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. അതിനുശേഷം നമുക്ക് അടുത്ത് മനസ്സിലാക്കാനുള്ളത് സുജൂദ് സഹവുമായി ബന്ധപ്പെട്ട കാര്യം. പറഞ്ഞതിൽ അവ്യക്തത എന്തെങ്കിലും ചോദിക്കാട്ടോ, ഇനി പറഞ്ഞ കാര്യത്തിൽ വേറെ പത്തോളം ചോദിക്കണ്ട. ഏതാണ് ജീവാഭയം? ആ അതെ അതെ, നമുക്ക് നിസ്കാരം ഉപേക്ഷിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഉപേക്ഷിക്കാം. ചില കാര്യങ്ങൾ ഇപ്പൊ ചില ആളുകൾക്ക് വളരെ സഹലമായ കാര്യം ഉണ്ടാവും. സ്ഥിരമായിട്ട് മരുഭൂമിയിലേക്ക് നിസ്കരിക്കുന്ന ഒരു ഗ്രാമീണനെ സംബന്ധിച്ചിടത്തോളം ഒരു പാമ്പ് തന്നെ വരുമ്പോൾ അതിന് എളുപ്പത്തിൽ ഒരു അടിയെടുത്തതിനാൽ അത് അവിടെ കിടക്കും എന്നറിയാം. നമ്മൾ മിക്കവാറും നിസ്കാരം അയച്ചു പോകേണ്ട അവസ്ഥയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഉപേക്ഷിച്ചു പോവാം. ആ അതൊക്കെ അതാണ്, അതൊക്കെ പണ്ഡിതന്മാർ പറച്ചുള്ളായിരുന്നു. ഒരാൾ നമ്മളെ തൊട്ടടുത്ത് ഒരാൾ കൊഴിഞ്ഞു വീണു എന്ന് വിചാരിക്കുക, ഒരാൾ കൊഴിഞ്ഞു വീണു പെട്ടെന്ന് നിസ്കാരത്തിലൊക്കെ സംഭവിക്കും പൊതുവെ അങ്ങനെ. അപ്പൊ നമുക്ക് കയ്യഴിച്ചു പോവാവുന്നതാണ്, അവിടെ നമുക്ക് മുറിക്കാവുന്നതാണ്. മുറിക്കണം, അയാൾ തൊട്ടടുത്തോളം കൊഴഞ്ഞു വീണു, മനസ്സിലായില്ല, നമുക്ക് അയാളെ സഹായിക്കാൻ വേണ്ടി പോവാം. അതൊക്കെ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാരെ. അപ്പൊ നമ്മൾ ഈ ഒരു ഇങ്ങനെ നിസ്കരിക്കുന്നത് കൊണ്ട് നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ചിലപ്പോൾ മനസ്സിലാവില്ല. ഒരാള് പെട്ടെന്ന് അയാൾക്ക് തീ പിടിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണു, നമ്മളിങ്ങനെ കാണുകയാണ് നിസ്കരിക്കുന്ന അപ്പുറത്ത് ഒരാൾ വെള്ളത്തിൽ വീണു പോയി, അല്ലെങ്കിൽ വിളിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് മുറിച്ചു പോയി ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മള് ചെറിയ പരിധിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു തേള് വന്നതിനെ ചവിട്ടി കൊല്ലുക, അല്ലെങ്കിൽ പാമ്പ് വന്നതിനെ അടിച്ചു കൊല്ലുക, അവിടെയൊക്കെ നമുക്ക് നിസ്കാരം കണ്ടിന്യൂ ചെയ്യാം, തുടരാൻ ചെയ്യാം. പക്ഷെ നമുക്ക് ഒഴിവാക്കി പോകേണ്ട അവസ്ഥ പുറകിലൊക്കെ ആണെങ്കിൽ നമ്മളത് ആ രൂപത്തിൽ ഒഴിവാക്കി പോകേണ്ടി വരും. ഇമാമിന് സംഭവിച്ചാൽ തൊട്ടു പുറകിലുള്ള ആള് കയറി നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ജമാഅത്ത് കണ്ടിന്യൂ ചെയ്യുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അറിവുള്ള ആളുകളാണ് എപ്പോഴും അവിടെ നിൽക്കേണ്ടത്, ഇമാമിന്റെ നേരെ ബാക്കിൽ നിൽക്കേണ്ടത്. കാരണം ഇമാമിന് ഓതാൻ പറ്റാതെ ശബ്ദത്തിന് വല്ലതും തെറ്റി ഓതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇമാമിന് എന്തെങ്കിലുമൊക്കെ തലകർക്കോ മറ്റോ, ഇമാം അവിടെ ഇരുന്നു മാറിയിരുന്നാൽ അടുത്ത ആൾക്ക്, അല്ലെങ്കിൽ ഇമാമിന്റെ വുദു മുറിയ, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇമാം മാറിപ്പോയാൽ അടുത്ത ആള് അതും അറിയണം, ഇവനറിയണം ഞാനെന്നെയാണ് കയറി നിൽക്കേണ്ടത്, അറിയില്ലെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്കാരമായി ബന്ധപ്പെട്ട കാര്യം അറിയണം. എന്റെ സഹോദരങ്ങളെ, അഹ്കാമു സുജൂദി സഹവാണ്, മറവിയുടെ സുജൂദിന്റെ വിധി വിലക്കുകളാണ്. ധാരാളം ആളുകൾക്ക് ഈ വിഷയത്തിൽ അറിവില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ സുജൂദ് സഹവ് നിർബന്ധമായി ചെയ്യേണ്ട സാഹചര്യത്തിൽ അത് അവരുപേക്ഷിക്കും. സുജൂദ് സഹവ് നിർബന്ധമായി ചെയ്യേണ്ട സാഹചര്യമുണ്ട്, സുന്നത്തായിട്ടുള്ള സാഹചര്യമുണ്ട്. നിർബന്ധമായി ചെയ്യേണ്ട സാഹചര്യത്തിൽ സുജൂദ് സഹവ് ഒഴിവാക്കും. ചിലർ അതിന്റെ സ്ഥാനത്ത് ചെയ്യുകയില്ല. ഇപ്പോൾ സലാം വിട്ടുന്നതിന് മുമ്പാണ് ചെയ്യേണ്ടത്, സലാം വിട്ടതിന് ശേഷമാണ് ചെയ്യേണ്ടത്, അത് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇമാമൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട് എങ്കിൽ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇമാമാണ് ബാക്കിയുള്ള എല്ലാ ആളുകളുടെയും നിസ്കാരത്തിന്റെ ഉത്തരവാദിത്തം ഇമാമിനാണ്. ഇമാമിന് അറിയണം ഞാൻ എപ്പോഴാണ് സുജൂദ് സഹവ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടാത്തത്, എപ്പോഴും മുമ്പ് ചെയ്യണം ശേഷം ചെയ്യണം. ഇത് പ്രത്യേകിച്ചും അത്തരക്കാരായ ആളുകളുണ്ട് എങ്കിൽ പഠിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് വലിയൊരു അവസ്ഥയാണ്, പുറത്തുള്ള ആളുകൾ വന്നിട്ടുള്ള മറ്റ് അന്യ സംസ്ഥാനത്ത് വരുന്ന പലർക്കും ഇത്തരത്തിൽ വിഷയങ്ങൾ അറിവില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. ചിലര് അറിയില്ല, നിസ്കാരത്തിന്റെ റുക്കിന് വരെ ഉപേക്ഷിച്ചിട്ട് സഹവിന്റെ സുജൂദില്ല, ഒന്നുമില്ലാതെ സലാം വിട്ടത് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഒരു റക്കാത്തിൽ ഒരു റുക്കിന് സുജൂദ് ഒറ്റ തന്നെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ചിലര് കുറച്ചെങ്കിലും അറിവുള്ള ആൾക്കാർ അവിടെ സഹവിന്റെ സുജൂദ് ചെയ്ത് സലാമത്ത്, അതുപോലെ അവിടെ ശരിയാവില്ല, അവിടെ സുജൂദ് തന്നെ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് സഹോദരങ്ങളെ, ഇമാം മുക്കുന്ന ആളുകളൊക്കെ ശരിക്കും അറിയണം, നമ്മളും മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പറഞ്ഞുകൊടുക്കാൻ പറ്റുള്ളൂ. എന്താണ് സുജൂദ് സഹവ്? പണ്ഡിതന്മാർ പറയുന്നത്, ഒരു നിസ്കാരത്തിൽ വന്ന വല്ല മറവിയുടെയും കാരണത്താൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ട് സുജൂദിനാണ് സുജൂദ് സഹവ് എന്ന് പറയുന്നത്. സുജൂദ് സഹവ് എന്ന് പറയുന്നത് രണ്ട് സുജൂദാണ്. ശുക്രന്റെ സുജൂദ് ഒന്നാണ്, എന്തെങ്കിലും ഒരു പുതിയൊരു നന്മ ഉണ്ടായിരിക്കാൻ നമ്മൾ ചെയ്യുന്ന സുജൂദ് ഒറ്റൊരു സുജൂദാണ്. അതുപോലെ തിലാവത്തിന്റെ സുജൂദ് ഖുർആനിൽ സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു സുജൂദാണ്. അപ്പൊ അതിന് വ്യത്യസ്തമാണ് സഹവിന്റെ സുജൂദ്, അത് രണ്ട് സുജൂദാണ്, ഇടയിൽ ഒരു ഇരുത്തം ഉണ്ടാവും. സുജൂദ് സഹവ് രണ്ട് സുജൂദാണ്, ഇടയിൽ ഒരു ഇരുത്തം ഉണ്ടാവും. അതിൽ സാധാരണ സുജൂദ് ചൊല്ലുന്ന സുബ്ഹാന റബ്ബിൽ ആല, അല്ലെങ്കിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക്കല്ലാഹുമ്മ സ്തഗ്ഫിർ, ആ രൂപത്തിലുള്ള സുജൂദ് ഓതുന്ന ദിക്ർ തന്നെ ചൊല്ലിയാൽ മതി. അസ്ബാബുഹു സലാസ, മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് സുജൂദ് സഹവ് ചെയ്യേണ്ടി വരിക. ഒന്നുകിൽ അസിയാദ, നിസ്കാരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തിൽ എന്തെങ്കിലും ഒരു വർദ്ധനവ് നമ്മളിൽ സംഭവിക്കുക, സഹവൻ പറയുന്നൊക്കെ മറന്നിട്ടാണ്. അല്ലെങ്കിൽ വൻ നഖ്സ്, ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കുറവ് നമ്മൾ വരുത്തുക. ഒന്ന് സിയാദ കൂടുതൽ, രണ്ട് നഖ്സ് കുറവ്, മൂന്ന് അശക്ക്, ഞാൻ കൂടുതൽ ചെയ്തോ കുറച്ച് ചെയ്തോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഈ മൂന്ന് സാഹചര്യത്തിലും സുജൂദ് സഹവ് ചെയ്യേണ്ടതായി വരും. അതുപോലെ അസിയാദ, ഇബ്നു ഉസൈമിയ റഹിമഹുള്ളയുടെ ഒരു റിസാലയാണ് ഇതിനെ അവലംബിക്കുന്നത്. ഒന്നാമത്തേത് അസിയാദ, എനിക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ഒന്നാമത്തേത് അസിയാദ, ഒന്നാമത്തേത് നിസ്കാരത്തിൽ വർധനവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി നിസ്കാരത്തിൽ അധികമായി ഇരിക്കുക, രണ്ടു പ്രാവശ്യം ഇടയിലുള്ള ഇരുത്തം ഇരിക്കുക, ഇടയിൽ ഒരു ഇരുത്തം ഇരിക്കേണ്ടുള്ളൂ, മറന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഇരിക്കുക, അങ്ങനെ സാഹചര്യങ്ങൾ ചിലപ്പോൾ സുജൂദും മൂന്നാമതും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ചിലപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം മറന്നിരുന്ന് ഓർമ്മ വന്ന പണിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അങ്ങനെ ഇരുത്തത്തിലാകട്ടെ, സുജൂദാകട്ടെ, എന്ന് റുക്കു ആകട്ടെ, മറന്നുപോയി ഒരാൾ റുക്കുവിൽ പോയി എഴുന്നേറ്റ് വന്നു, പെട്ടെന്ന് മറന്നു റുക്കു പോയാൽ, വീണ്ടും റുക്കു പോയാൽ അതൊരു സിയാദത്താണ്. അങ്ങനെ ഏതുമാകട്ടെ സഹോദരങ്ങളെ, അങ്ങനെ ഒരു കാര്യം സംഭവിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരാൾ വർദ്ധിപ്പിച്ചാൽ എന്താണ് അതിന്റെ ഹുക്കും? ഒരാൾ മനഃപൂർവ്വം നിസ്കാരത്തിന്റെ ഒരു പ്രവൃത്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് റുക്കിനായ കാര്യമാണ് പറയുന്നത്, മനഃപൂർവ്വം ഒരാൾ പ്രവൃത്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ നിസ്കാരം പാത്തിലായി പോകും. മനഃപൂർവ്വം ഒരാൾ രണ്ട് റുക്കു ചെയ്യാന്ന് വിചാരിച്ചാലോ നിസ്കാരം പാത്തിലാവും. മനഃപൂർവ്വം മൂന്ന് സുജൂദ് ചെയ്യാന്ന് വിചാരിച്ചാലും നിസ്കാരം പാത്തിലാവും. അങ്ങനെയാണ് അതിന്റെ ഹുക്കും. എന്നാൽ ഒരാൾ മറന്നുപോയി, എന്നിട്ട് നിസ്കാരത്തിന് സലാം കിട്ടിയപ്പോഴാണ് ഓർമ്മ വന്നത്, അതായത് വർദ്ധിപ്പിച്ചത് മറന്നുപോയി, അഞ്ച് റക്കായത്ത് സ്കരിച്ചു, ഉദാഹരണം അഞ്ച് റക്കായത്ത് സ്കരിച്ചു, സലാം കിട്ടിയപ്പോൾ ഉടനെ ഓർമ്മ വന്നു, എന്ത് ചെയ്യണം? അവിടെ സുജൂദ് സഹു മാത്രം ചെയ്താൽ മതി, നിസ്കാരം പാത്തിലാവില്ല. അധികം അങ്ങനെ വന്ന പാത്തിലാവില്ല. അപ്പൊ അഞ്ച് റക്കായത്ത് സ്കരിച്ചു, സലാം കിട്ടി, എന്താ ചെയ്യേണ്ടത്? ഉടനെയാണ് എങ്കിൽ എന്ത് ചെയ്യുക? സഹുവിന്റെ സുജൂദ് ചെയ്യുക. രണ്ട് സുജൂദ്, ഒരു സുജൂദ് ചെയ്യുക, എഴുന്നേൽക്കുക, വീണ്ടും സുജൂദ് ചെയ്യുക, എഴുന്നേൽക്കുക, സലാം കിട്ടുക, കഴിഞ്ഞു. അങ്ങനൊന്നും ചെയ്യാനില്ല, കാരണം അഞ്ച് കൂടിപ്പോയി, ഇനിയിപ്പോ അതിൽ കൂട്ടാനൊന്നുമില്ല. കുറഞ്ഞതാണെങ്കിലാണ് എന്നിട്ട് നിസ്കരിക്കുക, കൂടിപ്പോയാൽ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾ നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ അറിയുകയാണ്, ഞാനത് കൂടിയിട്ടുണ്ട് എന്ന് അറിയുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏതായാലും അത് പൂർത്തിയാക്കാവുന്നതാണോ? അല്ല, ഉടനെ അതിൽ നിന്ന് പിൻവാങ്ങണം. ഒരാൾ അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റു, അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റു, ഉടനെ തന്നെ അയാൾക്ക് ഓർമ്മ വന്നു, എന്ത്, ഞാൻ അഞ്ചിലാണുള്ളത്. അത് ഉടനെ എന്ന് പറയുമ്പോൾ റുക്കുവിൽ ഓർമ്മ വരാം, അല്ലെങ്കിൽ ഫാത്തി ഓർന്ന സമയത്ത് ഓർമ്മ വരാം, അല്ലെങ്കിൽ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഓർമ്മ വരാം. അങ്ങനെയൊക്കെ ഏത് സാഹചര്യത്തിൽ ഓർമ്മ, ഉടനെ എന്ത് ചെയ്യണം? ഉടനെ അയാൾ തശഹുദിലേക്ക് ഇരുന്നേക്കണം, അവസാനത്തെ തശഹുദ്, അതിലേക്ക് ഇരുന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാൾ സലാം വിട്ടണം, ഉടനെ തശഹുദിലേക്ക് ഇരുന്നേക്കണം. മനഃപൂർവ്വം അങ്ങനെ വർദ്ധിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഈ മൂന്ന് സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ സ്കരിച്ച് കഴിഞ്ഞ ഉടനെ അവർ തന്നെ ഓർമ്മ വരിക, സ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഓർമ്മ വരിക, എങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് നിസ്കാരത്തിന്റെ ഇടയിൽ തന്നെ ഓർമ്മ വരിക, അങ്ങനെയാണ് എങ്കിൽ അയാൾ നേരെ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഉദാഹരണം ആവശ്യമില്ല, നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഇതിന്റെ തെളിവായി പറയുന്നത്, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ഖംസൻ ഫഖീല ലഹു അസീദ ഫി സല, ഒരിക്കൽ ളുഹർ അഞ്ച് റക്അത്ത് നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു നിസ്കാരം വർദ്ധിപ്പിക്കപ്പെട്ടോ, കാരണം അവർ വഹി ഇറങ്ങുന്ന സമയമാണ്, അപ്പൊ അങ്ങനെ വല്ല വഹിയിൽ മാറ്റം ഉണ്ടോ അവർക്ക് അറിയില്ല. ഇല്ല, എന്താണ് അങ്ങനെ? അപ്പൊ അവർ പറഞ്ഞു സല്ലൈത ഖംസൻ, അഞ്ച് നിസ്കരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ഫസജദ സജ്ദതൈനി ബഅദമ സല്ലം, അവിടുന്ന് ഉടനെ തന്നെ രണ്ട് സുജൂദ് ചെയ്തു, ഉടനെ തന്നെ രണ്ട് സുജൂദ് ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അവിടെ നിസ്കാരം കഴിഞ്ഞ ഉടനെ മനസ്സിലായ ഒരു ഉദാഹരണം. അതുപോലെ സിയാദത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് പൂർണ്ണമായി നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരാൾ സലാം വിട്ട, നാല് റക്കായത്തുള്ളതിന് മൂന്നാമത്തെ റക്കായത്തിൽ തന്നെ സലാം കിട്ടി പോയി എന്ന് വിചാരിക്കുക. നമ്മളത് കുറവാണെന്നായിരിക്കും വിചാരിക്കുക, പക്ഷെ അതിൽ കൂടുതൽ സംഭവിക്കും, കാരണം സലാം അവിടെ കൂടും, അതുകൊണ്ട് അത് സിയാദത്തിലാണ് ഉൾപ്പെടുന്നത്, അത് സിയാദത്തിലാണ് ഉൾപ്പെടുന്നത്. മൂന്നാം പ്രക്കാതിൽ ഒരാൾ സലാം വിട്ടി, മൂന്നാം പ്രക്കാതിൽ സലാം വിട്ടി, ഉടനെ തന്നെ അയാൾക്ക് ഓർമ്മ വന്നെന്ന് വിചാരിക്കുക, സലാം വിട്ടി ഉടനെ തന്നെ ഓർമ്മ വന്നെന്ന് വിചാരിക്കുക, അയാൾ ബാക്കി ഒരവക്കാലത്ത് എത്രയാണ് നഷ്ടപ്പെടുത്തിയത്, അത് പൂർണ്ണമായി എന്ത് ചെയ്യണം? അയാൾ നിസ്കരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് അയാൾ സുജൂദിന്റെ സഹവിന്റെ സുജൂദ് ചെയ്യുക. ഇവിടെ എപ്പോഴാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ വർധനവ് വന്ന എല്ലാ സഹവിന്റെ സുജൂദും സഹോദരങ്ങളെ അത് സലാം വീട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റിയ കാര്യം നേരത്തെ പറഞ്ഞു, അവിടെ ആകട്ടെ. ഇനി ഇവിടെ രണ്ടറക്കായത്തിലോ മൂന്നറക്കായത്തിലോ നാലറക്കായത്തിലോ നിസ്കാരം സലാം വീട്ടി എന്ന് വിചാരിക്കുക. ഉടനെ തന്നെ ഓർമ്മ വന്നതിനാൽ എന്ത് ചെയ്യും? വേഗം എഴുന്നേറ്റിട്ട് നമ്മൾ ആ ബാക്കി എത്രയാണോ, ഒന്നാണോ രണ്ടാണോ ബാക്കിയുള്ളത്, എത്ര കുറച്ചിട്ടാണോ നമ്മൾ സലാം വിട്ടത്, അത് പൂർത്തിയാക്കുക, സലാം വിട്ടുക, ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക, ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക, സലാം വിട്ടിയിട്ടാണ് ചെയ്യേണ്ടത്. അതാണ് രണ്ട് അവസ്ഥകളാണ് ഉണ്ടാവുക സഹവിന്റെ സുജൂദിന്, സലാം വിട്ടിയതിന് ശേഷമാണ് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? അതാണ് അവസ്ഥ. അതായത് ഒന്നൊരു ഉദാഹരണം പറയാം, മൂന്നാമത്തെ റക്കായത്തിൽ ഒരാൾ സലാം വിട്ടി, ഉടനെ തന്നെ ബാക്കി ഒരാൾ പറഞ്ഞു ഒരു മൂന്ന് റക്കായത്താണ് നിസ്കരിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞാൽ മൂന്ന് റക്കായത്ത് നിസ്കരിച്ചു, ഉടനെ എന്ത് ചെയ്യണം? ഉടനെ എഴുന്നേൽക്കുക, ആ നാലാമത്തെ റക്കായത്ത് പൂർത്തിയാക്കുക, എട്ട് റക്കായത്ത് പൂർത്തിയാക്കുക, സലാം വിട്ടുക, ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക, ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക. അതാണ് അതിന്റെ സിയാദത്ത് സംഭവിച്ചത്. അപ്പൊ അവിടെ സിയാദത്ത് എന്താ സംഭവിച്ചത്? ഒന്ന് കുറയല്ലേ ചെയ്തെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അവിടെ സിയാദത്ത് സംഭവിച്ചു എന്തൊക്കെ? ആ റക്കാത്തിൽ തശഹുദ് നമ്മൾ എക്സ്ട്രാ ഇരുന്നിട്ടുണ്ടാവും അല്ലെ, സലാം വീട്ടിൽ എക്സ്ട്രാ ആണ്, ചില റുക്കിനുകൾ വർദ്ധിക്കുകയാണ് ചെയ്തത്. നമ്മള് കുറവിലാണ് സലാം കിട്ടിയതെങ്കിൽ അവിടെ വർദ്ധനവാണ് സംഭവിക്കുക. മൊത്തം നിസ്കാരത്തെ എടുത്തു നോക്കുമ്പോൾ അവിടെ വർദ്ധനവാണ് ഉണ്ടായിട്ടുള്ളത്. അത് രണ്ടോ മൂന്നോ മിനിറ്റിൽ തന്നെ നമുക്ക് ഓർമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വേഗം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതി. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വന്നതെങ്കിലോ നിസ്കാരം പൂർണ്ണമായി മാറ്റി നിസ്കരിക്കണം. മൂന്നിറക്കാം നേരത്തെ ഇറക്കാം, ഇത് മൂന്നാം നിസ്കരിച്ച അല്ലെ. സാഹചര്യങ്ങളുണ്ടോ? ചിലപ്പോൾ ഒരാൾ വിചാരിക്കും എനിക്ക് മാത്രം തോന്നിയതാണെന്ന് വെച്ചാൽ ഒരാൾ മിണ്ടായിരിക്കും. കുറച്ച് നേരം വർത്തമാനം പറഞ്ഞാൽ മൂന്നോ നാലോ ആൾക്കാർ എല്ലാവരും പറഞ്ഞു ആ മൂന്ന് നിസ്കരിച്ചാണ് എനിക്ക് തോന്നുന്നത്, എല്ലാവരും പറഞ്ഞു മൂന്നാണ് നിസ്കരിച്ചത്. അപ്പോൾ സമയം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, രണ്ട് മൂന്ന് മിനിറ്റിലൊന്നും സംഭവിച്ചല്ല, അത്യാവശ്യം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും? മുഴുവൻ മാറ്റി നിസ്കരിക്കേണ്ടി വരും. മുഴുവനായിട്ട് നാലിറക്കാത്ത നിസ്കാരം അത് മാറ്റി നിസ്കരിക്കേണ്ടി വരും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവിടുന്ന് അസറാണോ ദുഹറാണോ എന്ന് സഹാബി പറയുന്നില്ല, അവിടെ രണ്ടിറക്കാലത്ത് നിസ്കരിക്കുകയാണ്. രണ്ടിറക്കാലത്തിൽ അവിടെ സലാം കിട്ടി. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചാരി വെച്ച ഒരു മരത്തടിയുടെ അടുക്കലേക്ക് പോയി അവിടെ നിന്ന് ഇങ്ങനെ കൈയൊക്കെ കോർത്തിരുന്ന് ഇരിക്കുകയാണ്. എന്തോ ഒരു മനസ്സിന് പ്രയാസം. സഹാബികൾ പറയുന്നു അദ്ദേഹത്തിന് ഒരു ദേഷ്യമുള്ളത് പോലെയാണ്, അന്നഹു ഗദ്ബാൻ, അങ്ങനെയാണുള്ളത്. എന്നിട്ട് ഒരാൾ ചോദിച്ചു, അനസീത അം ഖസറത്തി സലാ, അള്ളാഹു റസൂലേ താങ്കളത് യാ റസൂലല്ലാഹ് ഞാൻ മറന്നുപോയോ, അതല്ല നിസ്കാരം ഖസറാക്കപ്പെട്ടോ, ഷോർട്ടാക്കിയോ, രണ്ടാക്കിയോ നിസ്കാരം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം അൻസ, ഞാൻ മറന്നിട്ടില്ല, വലം തുഖ്സർ, ഖസറാക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോ സഹാബികൾ പറഞ്ഞു, ബല ഖദ് നസീത, അല്ല താങ്കൾക്ക് മറവി സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുവരുത്തി, അഹഖ്ഖു മാ യഖൂൽ, ഇയാൾ പറയുന്ന സത്യമാണോ? സഹാബികൾ എല്ലാവരും പറഞ്ഞു നഅം, അതെ. ഉടനെ തന്നെ ഫസല്ലമ ബഖിയ മിൻ സലാതിഹി, ബാക്കിയുള്ള രണ്ട് റക്അത്ത് നിസ്കരിച്ചു. തുമ്മ സല്ലം, സലാം വീട്ടി. തുമ്മ സജദ സജദതൈനി തുമ്മ സല്ലം, പിന്നീട് രണ്ട് സുജൂദ് ചെയ്തു സഹബിന്റെ, എന്നിട്ട് സലാം വീട്ടി. ഹദീസ് മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചു. അതായത് രണ്ട് ഭാഗത്ത് സലാം വീട്ടണം, സലാം വീട്ടിലൊക്കെ രണ്ട് ഭാഗത്ത് തന്നെ, മനസ്സിലായില്ലേ? അപ്പോ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. അപ്പൊ അങ്ങനെ കുറവിലാണ് നിസ്കാരം അവസാനിച്ചത്, പക്ഷെ എന്ത് ചെയ്തു, ആ ബാക്കി പൂർത്തിയാക്കിയിട്ട് സഹബിന്റെ സുജൂദ് ചെയ്തു. അത് ഉടനെ തന്നെയാണ്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇനി കുറെ നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ബാക്കി രണ്ട് സ്കിച്ചിട്ട് കാര്യമില്ല, അവിടെ നമ്മൾ പൂർത്തിയാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഏത്? ആ അതാണ് പറയുന്നത്, വീണ്ടും സലാം കിട്ടണം. അതെ, നിസ്കാരം അവസാനിക്കല് സലാം കിട്ടിയിട്ടായിരിക്കും, അങ്ങനെ ഉണ്ടാവുള്ളൂ. നിസ്കാരം എപ്പോഴും അവസാനിക്കുന്നത് സലാം കിട്ടിയിട്ട് ഉണ്ടാവുള്ളൂ. അത് ഒന്നുകിൽ സലാം കിട്ടുന്നതിന് മുമ്പ് സവിന് സുജൂദ് ചെയ്തിട്ട് സലാം കിട്ടും, ഇനി അതല്ല അതിന് ശേഷം സവിന് സുജൂദ് പിന്നീട് സലാം കിട്ടും. നിസ്കാരം അവസാനിക്കല് സലാം കിട്ടിയിട്ട് ഉണ്ടാവുള്ളൂ. ശരി, അപ്പൊ ഇവിടെ വേറൊരു ചില വിഷയം വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നമ്മൾ വൈകി വരുന്ന ആൾക്കാരുണ്ടാവും, വൈകി വരുന്ന ആൾക്കാർ ഉണ്ടാവും. ഒരാള് ഒരു റക്കായത്ത് വൈകി ഒന്നും അല്ലെങ്കിൽ രണ്ട് റക്കായത്ത് വൈകി ഒന്നും വിചാരിക്കാം. ഇമാം ആണെങ്കിൽ മൂന്ന് റക്കായത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സലാം കിട്ടിയിട്ടുണ്ട്. ഇയാളാണെങ്കിൽ രണ്ട് റക്കായത്ത് വൈകി വന്നതാണ് എന്ന് വിചാരിക്കുക, രണ്ട് റക്കായത്ത് വൈകി വന്നതാണ്, ഇയാൾക്ക് ഒരു റക്കായത്ത് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? രണ്ട് റക്കായത്ത് വൈകി വന്നാക്കി ഇമാം മൂന്ന് നിസ്കരിച്ച്, ഇയാൾക്ക് ഒരു റക്കായത്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോ ഉടനെ തന്നെ ബാക്കി കുറെ ആൾക്കാർ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇമാം ഒരു റക്കായത്ത് മറന്നതാണ് എന്ന് പറയും. അപ്പോഴേക്ക് ഇയാൾ ഇമാമുമായിട്ടുള്ള ബന്ധം കിട്ടും, കാരണം സലാം കിട്ടിയ ഉടനെ തന്നെ ഇയാൾ ബാക്കി പൂർത്തിയാക്കുകയാണല്ലോ. അവിടെ ഈ മാമും എന്ത് ചെയ്യും എന്നാണ് രണ്ടു തന്നെ ആൾക്കാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു സലാം കിട്ടിയതോടുകൂടി ഇമാമിന്റെ ബന്ധം പോയി, ഇനി ഇയാൾ ഒരു റക്കാത്തേ കിട്ടിയിട്ടുള്ളൂ, കാരണം മൂന്നാല് നിസ്കരിച്ചിട്ടുള്ളൂ, ബാക്കി മൂന്ന് റക്കാത്ത് ഇയാൾ പൂർത്തിയാക്കിയാൽ മതി, ഇയാള് നോക്കേണ്ടതില്ല, ഇയാളെ കൂടെ കൂടേണ്ടതില്ല. വേറെ ചിലർ പറഞ്ഞു അല്ല, ഇയാൾ ആൾക്കാരെ മനസ്സിലാക്കി ഇയാൾ വീണ്ടും ഇമാമായിട്ട് തുടരുകയാണെങ്കിൽ തിരിച്ചു വീണ്ടും ഇമാമായിട്ട് ഇയാളുടെ മുമായിട്ട് തുടരാം, അങ്ങനെ ഇയാളുടെ പുറകിൽ തന്നെ അത് കിട്ടുന്നത്ര നിസ്കരിച്ചിട്ട് ബാക്കി നമുക്ക് എത്രയാണോ ബാക്കി ഉണ്ടാവുന്നത് രണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഉദാഹരണ സഹിത ഇയാൾ ഒന്ന് നിസ്കരിക്കും, നമുക്ക് രണ്ട് കിട്ടിയിട്ടുണ്ടാവും, ഇനി ബാക്കി രണ്ട് നമ്മൾ കൂട്ടി നിസ്കരിച്ചിട്ട് നമ്മളതിന്റെ സഹവിന്റെ സുജൂദ് നമ്മൾ അവസാന സലാം കിട്ടിയിട്ട് ചെയ്താൽ മതി എന്ന് കാണാൻ സാധിക്കും. ഇത് ഒക്കെ നമ്മൾ പറഞ്ഞത് സിയാദത്തിന്റെ ഉദാഹരണമാണ്. കൂടുതൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് എന്ന് ഉള്ളതിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. മഗ്രിബാണ് അവിടെ അതൊരു അങ്ങനത്തെ ഒരു പ്രത്യേകമുള്ള ഒരു മസാലയാണ്. അതില് ചില പണ്ഡിതന്മാര് പറഞ്ഞു ഇഷയുടെ പുറകില് മഗ്രിബ് നിസ്കരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. കാരണം ഇഷയും മഗ്രിബും വേറെ വേറെ നിസ്കാരമാണ്, അവിടെ രണ്ട് നിയത്ത് പാടില്ല. ഇഷയുടെ പുറകിൽ ഒരിക്കലും മഗ്രിബ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അല്ല, അതാണ് പറയുന്നത്. യാത്രയിൽ തന്നെയാണ് അധികം വരിക ഈ സാഹചര്യം, അല്ലെങ്കിൽ നമ്മൾ മഗ്രിബിന് എന്തായാലും ഇഷ്യന്റെ പുറകിലേക്ക് എത്തൂലല്ലോ. ഇനി വേറെ ചിലത് പണ്ഡിതന്മാർ പറഞ്ഞത് ശരിയായി മനസ്സിലാക്കുന്നത് ഇയാൾക്ക് ആ ഇശ നിസ്കരിക്കുന്ന ഇമാമിന്റെ പുറകിൽ തുടരാം. നാല് റക്കായത്ത് ആണല്ലോ ഇശ, നമുക്ക് മൂന്ന് റക്കായത്ത് ചെയ്യാൻ പാടുള്ളൂ. നാലാമത്തെ റക്കായത്തിലേക്ക് നമ്മൾ മനഃപൂർവ്വം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ബാത്തിലാവും, കാരണം മകരി നിസ്കാരം മൂന്നാണ്, ആ നിയത്തിൽ നമസ്കരിക്കാം, നാലാമത്തിൽ നമുക്ക് എണീക്കാൻ പാടില്ല. ഒന്നുകിൽ അയാൾക്ക് ആദ്യമേ നിയത്ത് വെക്കാം, ഞാൻ മൂന്നാമത്തെ റക്കായത്തിൽ സലാം കൂട്ടും എന്നുള്ള നിയത്തിൽ ആയിരിക്കണം അയാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ മൂന്നാമത്തെ റക്കായത്തിലേക്ക് ഇമാമ് നാലിലേക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരുന്ന് നമ്മൾ തശഹുദ് ചൊല്ലി നമ്മൾ എന്ത് ചെയ്യും, സലാം കൂട്ടും. എന്നിട്ട് ഇമാമിനോടൊപ്പം നമുക്കിനി ഇശ എത്രയാണോ കിട്ടുക അതിലേക്ക് നമ്മൾ കൂടുക, ഇമാമിനോടൊപ്പം ഇശ എത്ര കൂട്ടുക. അല്ലെങ്കിൽ വേറെ ഒരു കാര്യം, മൂന്നാമത്തെ റക്കായത്തിൽ നമ്മൾ എഴുന്നേൽക്കാതെ സലാനും കൂട്ടാതെ നമ്മൾ അവിടെ തന്നെ ഇരിക്കും. ഇമാം നാലാമത്തെ റക്കായത്ത് പോയി ഫാത്തിഹ റുക്കു കഴിഞ്ഞ് അങ്ങനെ സുജൂദ് കഴിഞ്ഞ് തശഹുദിൽ വരുന്നത്, എന്നിട്ട് ഇമാമിനോടൊപ്പം സലാം കൂട്ടും, ഇശ നമ്മൾ വേറെ നിസ്കരിക്കും. ഈ രണ്ട് രൂപത്തിലാണ് പണ്ഡിതന്മാരത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു റക്കായത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് വിചാരിക്കുക എങ്കിൽ നമുക്ക് കറക്റ്റാണ് ഒരുമിച്ച് സലാം വിട്ടാം, പക്ഷെ അതിനുവേണ്ടി നമ്മൾ അവിടെ തിരിഞ്ഞു നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ മസ്ജിദ് ഇത്ര വിഷയത്തിൽ വിശാലമായി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇമാമിന്റെ കൂടെ മൂന്ന് റക്കായത്ത് കിട്ടാൻ വേണ്ടിട്ട് പൊതു കൊടുക്കുന്നിടത്തൊക്കെ തിരിഞ്ഞു കളിച്ച് വീണ്ടും ബാത്റൂമിലേക്ക് പോയി അങ്ങനെ ചെയ്യേണ്ടതില്ല, മനസ്സിലായില്ലേ? ഈ പറയുന്ന രൂപത്തിൽ ചെയ്യാം. ഇത് ശരിയാണ്, തൊട്ടടുത്ത് നമുക്ക് മിക്കവാറും കൺഫ്യൂഷൻ ആവും, കാരണം നമ്മൾ മൂന്നാമത്തെ റക്കായത്ത് സലാം കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണ്, സലാം കിട്ടാതിരിക്കുക ചെയ്താലും ഇയാൾ വിചാരിക്കും ഇതെന്താ സംഭവിച്ചത്. ഒരിക്കൽ ഞാൻ നിസ്കരിച്ചപ്പോ എന്റെ അടുത്തിരുന്ന ആളിരുന്നു, അല്ലെങ്കിൽ ഇമാമിനെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ അവിടെ ഇരുന്നാക്കി തിരിഞ്ഞിട്ടില്ല. അപ്പോ അത് സാധ്യതയുണ്ട്. അപ്പൊ നിസ്കാരം കഴിഞ്ഞൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെയാണ് വിഷയം, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അറിയാത്തൊരു വിഷയമാണത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് സഹോദരങ്ങളെ, നഫ്സുൽ അർക്കാൻ, കുറവ് വന്ന് വരിക എന്നുള്ളതാണ്. നഫ്സ് ആണ് പറയുന്നത്, കുറവ്, നിസ്കാരത്തിൽ കുറവ് വരിക. അതിൽ ഓരോ കുറവും പറയുന്നുണ്ട്. ഒന്ന് നഫ്സുൽ അർക്കാൻ, നമ്മൾ റുക്കുനുകളായി പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായും ഈ കുറവ് വരുത്തുക എന്നുള്ളത് നിർബന്ധമായി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ, മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്ന് പറഞ്ഞു. ഏത് റുക്കിനാകട്ടെ ഒരാൾ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചാൽ, അതിൽ കുറവ് വരുത്തിയാൽ നിസ്കാരം ബാത്തിലാകും. മനഃപൂർവ്വം ഫാത്തിഹ ഓതാതിരിക്കുക, മനഃപൂർവ്വം റുക്കു ചെയ്യാതിരിക്കുക, മനഃപൂർവ്വം സുജൂദ് ചെയ്യാതിരിക്കുക, മനഃപൂർവ്വം ഇടയിൽ ഇരിക്കാതിരിക്കുക, എല്ലാം നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യമാണ്. യാതൊരു സംശയവും അതിലില്ല. ഇനി ഒരാൾ മറന്നിട്ടാണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, മറന്നിട്ടാണ് ഒരാൾക്ക് ഒരു റുക്കിന് നഷ്ടപ്പെടുത്തിയത്. ഒരു ഉദാഹരണം, ഒരാൾ ഒന്നാമത്തെ റക്കായത്തിൽ സുജൂദ് ഒന്നേ ചെയ്തിട്ടുള്ളൂ, അയാൾ രണ്ടാമത്തെ സുജൂദ് ആണെന്നുള്ള ധാരണയിൽ നേരെ എഴുന്നേറ്റ് രണ്ടാമത്തെ റക്കായത്തിലേക്ക് എത്തി. ശരിക്കും ശ്രദ്ധിക്കണം, രണ്ടാമത്തെ റക്കായത്തിൽ സുജൂദ് എത്തുന്നതിന്റെ മുമ്പ് ഏതൊരവസ്ഥയിൽ, ആ നിന്ന അവസ്ഥയിലാകട്ടെ, റുക്കുവിലുള്ള അവസ്ഥയിലാകട്ടെ, റുക്കുവിന് ഉയർന്ന അവസ്ഥയിലാകട്ടെ, ഇതൊക്കെ സുജൂദ് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയാണല്ലോ. ഈ പറയുന്ന സുജൂദ് എത്തുന്നതിന് മുമ്പുള്ള ഏതൊരവസ്ഥയിലാകട്ടെ അയാൾക്ക് ഓർമ്മ വന്നു, ഞാൻ ഒന്നാം തർക്കാത്ത ഒരു സുജൂദേ ചെയ്തിട്ടുള്ളൂ എന്ന് ഓർമ്മ വന്നാൽ ഉടനെ തന്നെ അയാൾ ആ സുജൂദിലേക്ക് പോകണം. ഒന്നാം തർക്കായത്തിൽ ആ സുജൂദിലേക്കാണ് അയാൾ പോകുന്നത്. സുജൂദിലേക്ക് ആയിരിക്കില്ല പോണ്ടി വരിക, നേരെ പോയാൽ ഒരു ഇടയിൽ എത്താൻ മിസ്സായിട്ടുണ്ട്. അപ്പൊ നേരെ അടപ്പ് ഇരിക്കുക, റബ്ബി ഗഫർലി ചൊല്ലുക, സുജൂദ് ചൊല്ലുക, സുജൂദിലേക്ക് പോവുക. അപ്പൊ ആ രണ്ടാമത്തെ സുജൂദ് നമ്മൾ എടുത്തു കിട്ടി, പിന്നെ നേരെ വന്നിട്ട് വീണ്ടും രണ്ടാമത്തെ റക്കായത്തായിട്ട് അങ്ങനെ പോകണം. ശരി, ഇനി രണ്ടാമത് ഓർമ്മ വരാൻ സാധ്യത ഉള്ളത് രണ്ടാമത്തെ റക്കായത്തിൽ സുജൂദിലിരിക്കുക ഓർമ്മ വരിക, രണ്ടാമത്തെ റക്കായത്തിൽ സുജൂദിലാണ് ഓർമ്മ വരിക. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ സുജൂദിലേക്ക് പോകാൻ കഴിയില്ലല്ലോ, സുജൂദിലാണ് ഉള്ളത്. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഒന്നാമത്തെ റക്കായത്ത് നിന്റെ കട്ടായി, നിന്റെ ഒന്നാമത്തെ റക്കായത്ത് അവിടെ നഷ്ടപ്പെട്ടതായി കണക്കാക്കുക. ഇപ്പം നീ ചെയ്യുന്ന ഈ സുജൂദ് ഇത് നിന്റെ ഒന്നാമത്തെ റക്കായത്തിലെ സുജൂദാണ്, കഴിഞ്ഞ റക്കായത്ത് പോയി, കാരണം അവിടേക്ക് ഇനി പോകാൻ കഴിയില്ല, അവിടേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ ആ റക്കായത്ത് ക്യാൻസലായി കണക്കാക്കുക. ഈ രണ്ടാമത്തെ റക്കായത്ത് യഖൂമു മഖാമൽ ഊല, ഒന്നാമത്തതിന്റെ സ്ഥലം അത് എടുക്കും. എന്നിട്ട് പിന്നെ രണ്ട് മൂന്ന് നാല് അങ്ങനെ നിസ്കരിക്കണം. ഈ രണ്ട് സാഹചര്യത്തിലായിരിക്കും നമുക്ക് റുക്കിന് നഷ്ടപ്പെട്ടതേ ഉള്ളൂ. പിന്നെ സഹബിന്റെ സുജൂദ്, പിന്നീട് സഹബിന്റെ സുജൂദ് എവിടെയാണെന്നുള്ളത് പറയാം. അപ്പൊ അതാണ് ആ സാഹചര്യത്തിൽ വരിക. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സഹബിന്റെ സുജൂദ് ചെയ്യേണ്ടത്, അതായത് ഇങ്ങനെയുള്ള ഒരു കുറവ്, റുക്കിനിൽ ഒരു കുറവ് സംഭവിച്ചിട്ട് ഇത് ഏത് സാഹചര്യത്തിലാകട്ടെ, നമ്മൾ പെട്ടെന്ന് ഓർമ്മ ഒന്ന് മടങ്ങി പോയതാകട്ടെ, ഇനി അതല്ല നമ്മൾ അടുത്ത ഇതില് സുജൂദിൽ തന്നെ എത്തിയിട്ടുള്ളതാകട്ടെ, എങ്ങനെ ആകട്ടെ, അങ്ങനെ സാഹചര്യം സംഭവിച്ചു കഴിഞ്ഞ് നമുക്ക് കാര്യം മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യും, അവസാനം സലാം വീട്ടിയതിന് ശേഷമാണ് സഹബിന്റെ സുജൂദ് ചെയ്യുക. കുറവാണ് സംഭവിച്ചത്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സലാം വീട്ടിയതിന് ശേഷമാണ് നമ്മൾ, ഉദാഹരണം പറയാം, നേരത്തെ പറഞ്ഞതേ ഉദാഹരണം, ഒരാള് രണ്ടാമത്തെ സുജൂദ് ഒന്നാമത്തെ റക്കായത്തിൽ നഷ്ടപ്പെട്ടു, പിന്നീട് രണ്ടാമത്തെ സുജൂദ് എത്തുമ്പോഴാണ് ഞാൻ ഒന്നാമത്തെ റക്കായത്തിൽ ഒരു സുജൂദ് ചെയ്തിട്ടുള്ളൂ മനസ്സിലായി, ഉടനെ ഒന്നാമത്തെ റക്കായത്ത് ക്യാൻസലായി പോകുന്നു, അയാള് ആ രണ്ടാമത്തെ റക്കായത്ത് ഒന്നാമതായി പരിഗണിക്കുക, അങ്ങനെ നിസ്കാരം പൂർണ്ണമായി പൂർത്തിയാക്കുക, എന്നിട്ട് സലാം കിട്ടിയതിന് ശേഷം, സലാം കിട്ടിയതിന് ശേഷം അയാള് സഹവിന്റെ സുജൂദ് ചെയ്യുക, എന്നിട്ട് വീണ്ടും സലാം കിട്ടുക. ഇത് നഖ്സുൽ അർക്കാനാണ് ഞാൻ പറഞ്ഞത്. നഖ്സുൽ അർക്കാൻ, റുക്നുകൾ നഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. റുക്ക് നഷ്ടപ്പെട്ടാൽ സലാം വിട്ടതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ്. ഇനി നഖ്സുൽ വാജിബാത്ത് ഉണ്ടാകും, വാജിബുകളായ കാര്യങ്ങൾ, എട്ടെണ്ണം വാജിബുകൾ പഠിച്ചല്ലോ. അതിലധികവും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യം ഒന്ന്, തഷഹുദുൽ അവ്വൽ, രണ്ട് തഷഹുദ് ഉള്ള നിസ്കാരത്തിൽ ഒന്നാമത്തെ തഷഹുദ്, രണ്ടാമത്തെ റക്കായത്തിൽ നമ്മൾ ഇരിക്കുന്ന ഒന്നാമത്തെ തഷഹുദ്, അതൊരാൾ മറന്നു എന്ന് വിചാരിക്കുക. അത് മറന്നു കഴിഞ്ഞാൽ അയാൾ മറന്നിട്ട് എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ പണ്ഡിതന്മാർ പറയുന്നു പല രൂപത്തിൽ അവിടെ ഉണ്ടാവാറുണ്ട്. ഒന്ന്, ഈ മറക്കുന്ന നഫ്സുൽ വാജിബാത്ത് ഒന്നുകൂടി പറയാം. ഈ നഫ്സുൽ വാജിബാത്ത്, വാജിബുകൾ കുറവ് വരിക, ഒന്നൊരാൾ മനഃപൂർവ്വം ഉപേക്ഷിക്കുക എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ നിസ്കാരം ബാത്തിലായി. നേരത്തെ ബാത്തില മുത്തലാത്തിൽ പറഞ്ഞു. ഇനി ഒരാൾ മറന്നു, ഉടനെ തന്നെ ഓർമ്മ വന്നു. അതായത് ഇപ്പൊ തശഹുദിൽ നമ്മൾ ഇരിക്കുകയാണ്, സുജൂദ് രണ്ടാമത്തെ സുജൂദും കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ നേരം മറന്നിട്ടുണ്ട്. പക്ഷെ ഉടനെ തന്നെ നമുക്ക് ഓർമ്മ വന്നത് തശഹുദാണ്, പൊന്തിയിട്ടൊന്നുമില്ല, ഉടനെ തന്നെ ഓർമ്മ വന്നു. നമ്മൾ അവിടെ തന്നെ ഇരുന്നു, ആ തശഹുദിന് വേണ്ടി ഇരുന്നു, ഉടനെ ഇരുന്നിട്ടുണ്ട്, ചെറിയൊരു വിഷയം ഉണ്ടായിട്ടുള്ളൂ. അവിടെ അയാൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. കാരണം ഒന്നും എണീറ്റിട്ട് ഒന്നുമില്ല, ഉടനെ തന്നെ അയാൾ എണീറ്റിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്തതെന്നതി ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി ഒരാൾ ഇരിക്കേണ്ട പകരം ഒന്ന് ചെറുങ്ങനൊന്ന് പൊന്തി, നേരെ നിന്നിട്ടൊന്നുമില്ല, ചെറുങ്ങനൊന്ന് പൊന്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ അയാൾ എന്ത് ചെയ്യുക, ഉടനെ ഇരിക്കുക. ഇരിക്കാൻ അനുവാദമുണ്ട്, ഉടനെ തന്നെ അവിടെ ഇരിക്കുക. അവിടെയും സലാം വിട്ടിയതിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. ഈ തശഹുദ് തന്നെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി, അധികം സംഭവിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ റക്കഅത്ത് ഇരിക്കുന്നതിന് പകരം അയാളൊന്ന് പൊന്തി, പൊന്തിയപ്പോൾ തന്നെ മനസ്സിലായി ഇത് എന്താണ്, ഞാൻ ഇരിക്കേണ്ടതാണ്, സഹവിന്റെ തശഹുദിന് ഇരിക്കണം, ഉടനെ തന്നെ അവിടെ ഇരിക്കുക. അവിടെ അയാളൊരു മറവി സംഭവിച്ചിട്ടുണ്ട്, അവസാനം സലാം വിട്ടതിന് ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിന്റെ അടുത്ത റുക്നിലേക്ക് എത്തിയതിന് ശേഷമാണ് അയാൾക്ക് ഓർമ്മ വന്നത്. അതായത് നേരെ എഴുന്നേറ്റ് നിന്നു, രണ്ടാമത്തെ റക്കായത്തിൽ നിന്നും നേരെ എഴുന്നേറ്റ് മൂന്നാമത്തെ റക്കായത്തിലേക്ക് നിന്നു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തശഹുദിന് ഇരിക്കാതെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ അടുത്ത റുക്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് പോയി എന്ത് ചെയ്യും, ഇരിക്കരുത്. അത് ചിലർക്ക് അറിയാത്ത കാര്യമാണ്, അവരെന്ത് ചെയ്യും, പോയിട്ട് എന്ത് ചെയ്യും, വീണ്ടും ആ തശഹുദിന് ഇരിക്കും. ആ വാജിബാണ്, നമ്മൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒഴിവാക്കിയേക്കുക. വാജിബ് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കുക. റുക്കിന് പറഞ്ഞതുപോലെ പിന്നീട് അങ്ങോട്ടേക്ക് പോകേണ്ടതില്ല. നമ്മൾ നേരെ എഴുന്നേറ്റ് നിന്ന് ഫാത്തിയ തുടങ്ങി, അല്ലാ അപ്പോൾ ഇത് മൂന്നാമത്തെ റക്കായത്താണ്, ഞാൻ ഇരുന്നിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വന്നു, ഞാൻ പോയി ഇരിക്കലല്ല. അവിടെ നമ്മളത് ഒഴിവാക്കിയേക്കുക. ഈ സാഹചര്യത്തിൽ സലാം വിട്ടുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സലാം വിട്ടുന്നതിന് മുമ്പാണ്. കാരണം ഇവിടെ ഒരു സിയാദത്തും സംഭവിക്കുന്നില്ല, ശരിക്കും ചിന്തിച്ചാൽ അറിയാൻ പറ്റും. കാരണം നമുക്ക് വൈകിക്കുന്നു ഓർമ്മ വരാത്ത, നമ്മൾ നേരെ അങ്ങോട്ട് പൊന്തി അടുത്ത റക്കായത്ത് തുടങ്ങി. ഇവിടെ പൂർണ്ണമായ ഒരു നഫ്സ് മാത്രം സംഭവിച്ചു. നേരത്തെ നമ്മളൊന്ന് പൊന്തി, കാരണം അതിലൊരു അള്ളാഹു അക്ബർ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മൾ പൊന്താൻ നേരത്തെ അള്ളാഹു അക്ബർ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഉടനെ ഇരുന്നതാണ്, പകുതിക്കുന്ന വേമ്പോ ഇരുന്നതാണ്. അപ്പൊ അവിടെ ഒരു സിയാദത്ത് സംഭവിക്കുന്നുണ്ട്, കുറവാണ്. ശരിക്കും നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു അധികം സംഭവിക്കുന്നു. എന്നാൽ അതല്ല, നേരെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരാള് മൂന്നാമത്തെ റക്കായത്തിൽ എഴുന്നേറ്റ് കൈകെട്ടിയ ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഓർമ്മ വന്നാൽ അയാൾ എന്ത് ചെയ്യണം, അയാൾ സലാം വിട്ടുന്നതിന് മുമ്പാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. മനസ്സിലായ ആവശ്യം? ഒരാള് ഇശാ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ അസ്ർ നിസ്കരിക്കാം, രണ്ടാമത്തെ റക്കായത്തിൽ തശഹുദിന് ഇരുന്നിട്ടില്ല, നേരെ എഴുന്നേറ്റു മൂന്നാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റു നിന്നു, ഫാത്തിയ തുടങ്ങി, ഒന്നുകിൽ അപ്പോ അല്ലെങ്കിൽ അവസാനത്തിലേക്ക് അയാൾക്ക് ഓർമ്മ വന്നു, ഞാനിത് തശഹുദ് ചൊല്ലിയിട്ടില്ല രണ്ടാമത്, എന്ത് ചെയ്യണം, സലാം വിട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. സലാം വിട്ടുന്നതിന് മുമ്പ് സഹ, തൊട്ടു മുമ്പ് പറഞ്ഞ ഉദാഹരണമായിട്ടുള്ള വ്യത്യാസം എന്താണ്, തൊട്ടു മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൽ അയാൾ പകുതി വെച്ച് ഓർമ്മ ഒന്ന് ഉടനെ പോയിരുന്നു, പകുതി വെച്ച് ഓർമ്മ ഒന്ന് ഉടനെ പോയിരുന്നു. ഇവിടെ എഴുന്നേറ്റ് നിന്നതിന് ശേഷമാണ് ഓർമ്മ വന്നത്, അവിടെ തിരിച്ചു പോകാനും പാടില്ല. സഹവിന്റെ സുജൂദ് സലാം വിട്ടുന്നതിന് മുമ്പുമാണ് ചെയ്യേണ്ടത്. അടുത്ത റുക്നിലേക്ക് എത്തിയാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് വേറെയും ഉദാഹരണം വരും. ഇപ്പൊ റുക്കൂൽ സുബ്ഹാന റബ്ബിയൽ അളീം ചൊല്ലണം, അത് വാജിബാണ്. ഒരാൾ മറന്നുപോയി, റുക്കൂൽ സുബ്ഹാന റബ്ബിയൽ അളീം ചൊല്ലിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ സുബ്ഹാന റബ്ബിയൽ ആലാം തെറ്റിയിട്ടാണ് ചൊല്ലിയത്, അപ്പൊ അവിടെ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യണം, മറന്നുപോയി, സലാം വിട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുക. സലാം വിട്ടുന്നതിന് മുമ്പ് അപ്പൊ പോണം, ഇമ്മ അറിവില്ലാത്ത ഇമാം പിൻപറ്റിയാൽ നമ്മള് പോണ്ടി വരും, ശേഷം അയാൾക്ക് പറഞ്ഞു കൊടുക്ക. വാജിബ് നഷ്ടപ്പെട്ടു, ഒന്നാമത്തെ തശഹുദാണെങ്കിൽ അത് അതാണ് വാജിബ് നഷ്ടപ്പെട്ടു, അത് സഹവിന്റെ സുജൂദ് ചെയ്യണം. സഹവിന്റെ സുജൂദ് ചെയ്യണം. ഒന്നാമത്തെ തശഹുദിൽ അയാൾ എന്തെങ്കിലും സൂറത്തെ ഓലി പോയി മറന്നിട്ട് എഴുന്നേറ്റപ്പോഴാണ് തശഹുദ് ചൊല്ലിയിട്ടില്ല എന്ന് ഓർമ്മ വന്നത് എങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യണം. സലാം വിട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യാം. തശഹുദ് ചെയ്യാത്തത് പോലെയാണ്. എത്തതല്ലേ ഓർമ്മ വന്നിട്ടുണ്ട് എങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യണം. ഇതൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് ഓർമ്മ വന്നിട്ടുണ്ട് എങ്കിൽ സഹവിന്റെ സുജൂദ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അബ്ദുല്ലാഹിബ്നു റുഹൈന റളിയല്ലാഹു അൻഹു സല്ല ബിഹിം അള്ളുഹുർ ഫഖാമ ഫി റകഅതൈൻ ഉലൈനി വലം യജ്ലിസ്. രണ്ട് റക്കായത്ത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാണ് ചെയ്തത്, ഇരുന്നിട്ടില്ല, തശഹുദിന് ഇരുന്നിട്ടില്ല. ഫഖാമ അന്നാസു മഅഹു, ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എഴുന്നേറ്റ് മൂന്നാമത്തെ റക്കായത്ത്. ഹത്ത ഇദാ ഖലസ് സലാ വൻതറ അന്നാസ്, നിസ്കാര അവസാനത്തി ജനങ്ങൾ കാത്തുക്കാണ്. വൻതറ അന്നാസു തസ്ലീമഹു, സലാം കൂട്ടും വിചാരിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് ഇരുന്നിട്ട് തന്നെ ഉള്ളത്. അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് ഫസജദസ്തജിദതൈനി, രണ്ട് സുജൂദ് ചെയ്തു. ഖബ്ല അൻ യുസല്ലിം സുമ്മ സല്ലം, അവിടെ സലാം കിട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് സുജൂദ് എന്നിട്ടാണ് സലാം കിട്ടുന്നത്. എന്താ സംഭവിച്ചത്? ഇവിടെ ആ ഒന്നാമത്തെ തശഹുദ് മറന്ന് എഴുന്നേൽക്കാണ് ചെയ്തത്, ഒന്നാമത്തെ തശഹുദ് മറന്ന് എഴുന്നേൽക്കാണ് ചെയ്തത്. അവിടെ സലാം കിട്ടുന്നതിന് മുമ്പ് രണ്ട് സഹവിന്റെ സുജൂദാണ് ചെയ്തത്. ഇതാണ് ആരാ മമൂമി നിങ്ങൾ പിന്നെ ഓർമ്മിപ്പിക്കരുത്. ഇമാം നിന്ന് കഴിഞ്ഞാലും ഉണ്ടാവും ചില ആൾക്കാർ പിന്നെ സുബ്ഹാനല്ലാഹ് പറഞ്ഞു. ഇമാം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇമാമിനെ സുബ്ഹാനല്ലാഹ് പറയാം, പക്ഷെ ഇമാം ഇരിക്കാൻ പാടില്ല. അപ്പൊ സുബ്ഹാനല്ലാഹ് നമുക്ക് പറയാം, അതായത് അവസാന സഹവിന്റെ സുജൂദ് ചെയ്യണമെങ്കിൽ നമ്മൾ പറയാം, പക്ഷെ അയാൾ ഇമാം ഇരിക്കാൻ പാടില്ല. അല്ല, ചില ആൾക്കാർ ഇമാം ഇരിക്കുന്നത് വരെ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്, അതാണ് ഉദ്ദേശിച്ചത്. പാടില്ല, നമ്മൾ ഇമാമിനോടൊപ്പം എഴുന്നേൽക്കാൻ നമുക്ക് സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. എന്നാലും ഇമാമിന് അവസാനം അറിയാമല്ലോ ഞാൻ ഇവിടെ ഇരുന്നിട്ടില്ല എന്ന് തോന്നുന്നു, ഇമാം ഒരു സഹവിന്റെ സുജൂദ് ചെയ്യും. ഇമാം സഹവിന്റെ സുജൂദ് ചെയ്യും. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ തെറ്റുകൾ അല്ലെ, നമ്മുടെ തെറ്റുകളൊക്കെ ഇമാമ കൊണ്ട് അത് നമുക്ക് പരിഹരിക്കപ്പെടുന്നുണ്ട്. സഹവിന്റെ സുജൂദ് ചെയ്യാൻ മറന്നാലോ എന്നാണ്, ഒന്നും ചെയ്യേണ്ടത്. കാരണം സഹവിന്റെ സുജൂദ് കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടുന്നത് വാജിബാത്തുകളാണ്, റുക്കിനുകളല്ല. റുക്കിനുകളാണ് എങ്കിൽ നമ്മൾ റുക്കിന് ചെയ്തിട്ടേ സഹവിന്റെ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ, ഫസ്റ്റ് പറഞ്ഞതുപോലെ. വാജിബുകളാണ് എങ്കിൽ അത് സഹവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടും. ഒരാൾ ആ സഹവിന്റെ സുജൂദ് മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, ഓർമ്മ ഉണ്ടായി സഹവിന്റെ സുജൂദ് ചെയ്യണം എന്ന് ഓർമ്മ ഉണ്ടായി, എന്നിട്ട് ഉപേക്ഷിച്ചു എങ്കിൽ അലസ്കാരം പറ്റലാവും. ഇനി അതല്ല, അത് മനഃപൂർവ്വം വാജിബ് ഉപയോഗിച്ച പോലെയാണ്, ഒരാൾക്ക് മറന്നുപോയി, ഉടനെ തന്നെ ഓർമ്മ വന്നാൽ സഹവിന്റെ സുജൂദ് ചെയ്യാമെന്നാണ്. ചില ഉലമാക്കൾ എപ്പോൾ ഓർമ്മ വന്നാലും ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. എപ്പോൾ ഓർമ്മ വന്നാലും ചെയ്യാം, ഉടനെ തന്നെ ഓർമ്മ വന്നാൽ ഉടനെ തന്നെ അവിടുന്ന് ആ സഹവിന്റെ സുജൂദ് ചെയ്യാമെന്നാണ്. എന്ത് തന്നെയായാലും നമ്മൾ മറന്നുപോയാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല, നിസ്കാരം ബാത്തിലാവുന്നില്ല. മൂന്നാമത്തത്, നമ്മൾ സമയം ഏതാണ്ട് ആയിട്ടുണ്ട്. മൂന്നാമത്തത് അശക്കാണ്, നിസ്കാരത്തിൽ സംശയം ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ഞാനത് ചെയ്തോ ഇല്ലേ എന്നൊക്കെയുള്ള സംശയം, ഞാനത് കൂടുതലാണോ കുറവാണോ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംശയവുമായി ബന്ധപ്പെട്ട ഒരു കായിക ഉണ്ട്. മൂന്ന് അവസ്ഥകളിൽ സംശയത്തെ പരിഗണിക്കേണ്ടതേ ഇല്ല, മൂന്നവസ്ഥ ഉള്ള ആളുകൾ സംശയത്തിൽ പരിഗണിക്കേണ്ടതില്ല. ഒന്ന്, ഇത് അകാന മുജറദു വഹം ലാ ഹഖീഖത ലഹു കൽ വസ്വാസ്, ഇതൊരു കേവലം ഒരു ദുർബോധനം പോലെ, വസ്വാസ് പറയുന്നത് വെറുതെ തോന്നും, നമുക്കൊരു യാതൊരു ഉറപ്പില്ലാത്ത ഒരു ചെറിയ ചിന്തകൾ ഉണ്ടാവും. വസ്വാസ് ഉള്ള വെറുതെ അങ്ങനെ ഒരു ചിന്ത, അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കൊടുക്കേണ്ടതില്ല, നമ്മൾ കാര്യമായ ഒരു ശക്ക് ഉണ്ടെങ്കിലേ പരിഗണിക്കേണ്ടതുള്ളൂ എന്ന് അർത്ഥം. അതിനൊരു വഹം എന്നാണ് പറയുക, നമ്മളൊരു ഷെക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, അതിനേക്കാളും കുറഞ്ഞൊരു പരിധി. രണ്ടാമത്തത്, ഇദാ കസറ മഅ ശഖ്സി ബിഹൈസു ലാ യഫ്അലു ഇബാദ ഇല്ലാ ഹസല ലഹു ഫീഹാ ശക്ക്, ഒരു വ്യക്തിക്ക് എല്ലാത്തിലും സംശയം, എന്ത് നിസ്കരിച്ചാലും ഒതുകൊടുത്താലും എല്ലാത്തിലും ഓനെ ഞാൻ രണ്ടാണോ മൂന്നാണോ സംശയം. അങ്ങനെയുള്ള വ്യക്തികളും അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല, കാരണം അതൊരു വസ്വാസിന്റെ ഇതാണ്. നമ്മൾ അതിൽ തിരിഞ്ഞു നോക്കാൻ നിന്ന് നമ്മൾ ആ രോഗത്തിൽ കൂടുതൽ പെടുകയുള്ളൂ, അവിടെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്, എന്നാലാണ് രക്ഷപ്പെടുക. വസ്വാസമുള്ള ആളുകൾ പഠിക്കേണ്ട കാര്യമാണ്, അതിൽ നമ്മളത് കൊടുക്കരുത്. എല്ലാത്തിനും വസ്വാസം, നമുക്ക് ആ വ്യക്തിക്ക് അറിയാലോ, ആ വ്യക്തിക്ക് അറിയാലോ ഞാൻ ഉള്ളെടുത്താൽ രണ്ടാണോ മൂന്നാണോ സംശയം, നിസ്കരിച്ചാൽ അങ്ങനെ സംശയം, എല്ലാത്തിനും സംശയം. ആ വ്യക്തികൾ അതിലേക്ക് തിരിഞ്ഞു നോക്കരുത്, അതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്ന്, ഇദാ കാന ബഅദൽ ഫറാഗി മിനൽ ഇബാദ, ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേവല സംശയം. ഇപ്പൊ നിങ്ങൾ ദുഹർ നിസ്കരിച്ചു, നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ വെറുതെ സംശയം, നമ്മൾ മൂന്നാണോ നാലാണോ, വെറുതെ സംശയം, ഒയ്യ ഉറപ്പില്ലാത്ത സംശയം, നോക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ വ്യക്ത ഉറപ്പാണ് മൂന്ന് തന്നെയാണ് നിസ്കരിച്ചത്, അത് യക്കീനാണ്, അത് ഷെക്ക് എന്ന് പറയില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അതിന്റെ അഹ്കാമുകൾ ചെയ്യാം. ഉടനെ ആണെങ്കിൽ ഒരു റക്കാത്ത് നിസ്കരിച്ചിട്ട് സഹവിന്റെ സുജൂദിന്റെ കാര്യം കുറെ നേരം കഴിഞ്ഞിട്ടാണെങ്കിൽ മാറ്റി നിസ്കരിക്കുക, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ വെറുതെ ഉള്ള സംശയം, ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വെറുതെ ഉള്ള സംശയം, അതിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഷെക്കുള്ള ആളുകൾക്ക്, ഇനി സഹവിന്റെ സുജൂദ് വരുന്ന വിഷയമാണ്, ഷെക്കുള്ള ആളുകൾക്ക് രണ്ടാമത് അവസ്ഥ ഉണ്ടാകാം. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ എന്ത് ചെയ്യും, ഇടയിൽ ഇന്നത് രണ്ടും സംശയമുണ്ട്, പക്ഷെ അയാൾക്ക് ഒരു കാര്യം കൂടുതൽ ഉറപ്പുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പിലേക്ക് അയാൾക്ക് ചായാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ഇന്നതാണ് സാധ്യത. അപ്പൊ രണ്ടാണോ മൂന്നാണോ സംശയമുണ്ട്, പക്ഷെ അയാൾ ശരിക്കും ആലോചിച്ച് നോക്കിയപ്പോ മൂന്നാണ്, ഏകദേശം ഒരു കാര്യം ഉറപ്പായി. ചെറിയൊരു സംശയം വന്നിട്ടുണ്ട്, പക്ഷേ അയാൾക്കൊന്ന് ചിന്തിച്ചപ്പോൾ ഇന്നതാണ് ഉറപ്പായി, മൂന്നാണ് എന്നുള്ളത് ഉറപ്പായി. അങ്ങനെയാണ് എങ്കിൽ പറയുന്നത് ഫയഅമൽ ബിമാ തറജ്ജഹ ഇൻദ, അയാൾ ഏറ്റവും ശരിയായി കണ്ട കാര്യം അനുസരിച്ച് അയാൾ പ്രവർത്തിക്കാം. പക്ഷേ ഇവിടെ സഹവിന്റെ സുജൂദ് ഉണ്ട്. എപ്പോഴാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്? സലാം വീട്ടിന് ശേഷമാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. അതായത് ഇയാളുടെ സംശയത്തിൽ ഇയാളെന്നൊരു ഉത്തരം കണ്ടെത്തിയ ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് കൂടുതൽ ശരിയെന്ന് ഒരു കാര്യത്തിൽ തോന്നി ചെയ്യുന്ന സമയത്ത് സഹവിന്റെ സുജൂദ് സലാം വീട്ടിയതിന് ശേഷം. ഇനി രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, അത് സഹോദരൻ അത് ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇദാ ശക്ക അഹദുക്കും ഫി സലാത്തി, നിങ്ങൾ ഒരാൾക്ക് നിസ്കാരത്തിൽ സംശയം വന്നു, ഫല്യതഹറ്റ സവാബ്, ശരി ഏതാണെന്ന് നിങ്ങൾ ശരിക്കും അന്വേഷിച്ച് മനസ്സിലാക്കുക, ഫല്യുതിമ അലൈ, അതനുസരിച്ച് നിങ്ങൾ പൂർത്തിയാക്കുക, സുമ്മ യുസല്ലി, പിന്നീട് നിങ്ങൾ സലാം വീട്ടുക, സുമ്മ യസ്ജുദു സജ്ദതൈൻ, സലാം വീട്ടിയതിന് ശേഷം സഹവിന്റെ സുജൂദ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. വളരെ വ്യക്തമായിട്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ബുഖാരിയുടെ ലഫ്ളാണ്, വളരെ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഒരവസ്ഥ, അല്ല യതറജ്ജ ഇന്ദഹു അഹദുൽ അംറൈൻ, അയാൾക്ക് രണ്ടില് ഏതാണ് യാതൊരു ഉറപ്പില്ല, രണ്ട് ഏതാണ് യാതൊരു ഉറപ്പില്ല എങ്കിൽ, ഫയഅമൽ ബിൽ യഖീൻ, അവിടെ അയാൾ യഖീൻ അനുസരിച്ച് ചെയ്യണം. ഷെക്കുള്ള ആൾക്ക് യഖീനോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്താണ് ഷെക്കുള്ള ആൾക്ക് യഖീൻ അനുസരിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെക്കിന്റെ ഓപ്പോസിറ്റാണ് യഖീൻ. അങ്ങനെ സാഹചര്യം കുറഞ്ഞത് വഹുവൽ അഖൽ, കുറഞ്ഞത് അതല്ല യഖീൻ. ഒരാൾക്ക് ഇത് രണ്ടാം തർക്കായത്താണോ മൂന്നാം തർക്കായത്താണോ സംശയം, രണ്ടും സംശയമാകോ, രണ്ടാണോ മൂന്നാണോ സംശയം എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പില്ലേ? ഏതാണ് ഉറപ്പ്? രണ്ടുറപ്പാണ്. മൂന്നാണോന്നേ സംശയമുള്ളൂ, അല്ലാതെ രണ്ടും ആണോ സംശയമില്ല അല്ലേ? രണ്ടാണോ മൂന്നാണോ നാലാണോ എല്ലാം സംശയം വരില്ലല്ലോ. പോയെ ഒരു വക്കാലത്ത് സംശയം, രണ്ടാണോ മൂന്നാണോ സംശയം. അപ്പോ അവിടെ ഉള്ള യഖീൻ എന്താണ്? വഹുവൽ അഖൽ, ഏറ്റവും കുറഞ്ഞത് രണ്ട് റക്കാത്താണ്. ശരി, രണ്ട് റക്കാത്ത് വെച്ചിട്ട് അയാള് ചെയ്യുക. ഇവിടെ സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. സലാം വീട്ടുന്നതിന് മുമ്പ് സഹവിന്റെ സുജൂദ് ചെയ്യുന്ന രണ്ടാമത്തെ അവസ്ഥയാണ് ഇത്, മനസ്സിലാക്കി വെച്ചാൽ. ബാക്കിയൊക്കെ സലാമിന് ശേഷം. ഒന്നാമത്തത് വാജിബ് നഷ്ടപ്പെട്ട് അടുത്ത റുക്കുനിലേക്ക് പോയ അവസ്ഥ, തശഹുദ് നഷ്ടപ്പെട്ട് നമ്മൾ നേരെ എഴുന്നേറ്റ അവസ്ഥ, അവിടെയും സലാം വീട്ടുന്നതിന് മുമ്പാണ് സഹവിന്റെ സുജൂദ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് ഇങ്ങനെ ഷെക്കുണ്ടാകുകയും രണ്ട് ഷെക്കും ഒരുപോലെ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ ഏറ്റവും കുറഞ്ഞതെടുക്കുകയും അതായത് യഖീൻ ഉള്ളത് എടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെയും സലാം വീട്ടുന്നതിന് മുമ്പാണ് സുജൂദ് ചെയ്യേണ്ടത്. ഇത് അഷക്ക അഹദുക്കും, ഹദീസാണ്, നിങ്ങൾക്ക് ഒരാൾക്ക് സംശയമുണ്ടായി, ഫീ സലാത്തിഹി, അന്ന് നിസ്കാരത്തിൽ, ഫലം യദ്രിക്കം സല്ല സലാസൻ അം അർബഅ, മൂന്നാണോ നാലാണോ എത്ര നിസ്കരിച്ചത് എന്ന് അവൻ അറിയുകയില്ല, ഫല്യത്രഹി ശക്ക വലിയബ്നി അലാ മസ്തൈഖൻ, അവൻ ശക്കിനെ ഒഴിവാക്കിയിട്ട് അവൻ ഉറപ്പുള്ള കാര്യത്തിൽ നിൽക്കുക, സുമ്മ യസ്ജുദു സജ്ദതൈനി ഖബ്ല അൻ യുസല്ലിം, സലാം വീട്ടുന്നതിന് മുമ്പ് അവൻ എന്ത് ചെയ്യട്ടെ? അവൻ സുജൂദ് ചെയ്യട്ടെ എന്ന് പറയാണ്. ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച, ബാബു സഹീഫ് സലാത്തിൽ ഉദ്ധരിച്ച ഹദീസാണത്. വളരെ വ്യക്തമായിട്ട് ഈ വിഷയം വന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഇതേപോലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഷെക്ക് വരുന്ന ഒരു സാഹചര്യമാണ്, നമ്മൾ വൈകി വന്നിട്ട് റുക്കുവിലേക്ക് ഇമാമിനോടൊപ്പം പിന്തുടരുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് വിചാരിക്കുക. വൈകി വന്നു റുക്കുവിലേക്ക് നമ്മൾ പിന്തുടരുന്ന അവസ്ഥയിൽ അവിടെ മൂന്ന് അവസ്ഥ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒന്ന്, നമുക്ക് റുക്കു കിട്ടിയെന്ന് ഉറപ്പ്, ഇമാം റുക്കുവിലാണ്, നമ്മൾ അള്ളാഹു അക്ബർ നിന്നിട്ടാണ് പറയേണ്ടത്, അത് മനസ്സിലാക്കേണ്ട, തക്ബീറത്തിൽ നിന്നിട്ട് പറയണം അള്ളാഹു അക്ബർ. രണ്ടാമത്തെ തക്ബീർ പറയുകയോ അല്ലാതെ പോയി നമുക്ക് റുക്കുവിലേക്ക് ചൂടരാം. ഒന്ന്, നമുക്ക് ഉറപ്പായി റുക്കു കിട്ടി, അവിടെ നമുക്ക് ആ റക്കായത്ത് കിട്ടും, ആ റക്കായത്തിലെ ഫാത്തിഹ നമുക്ക് ഓതേണ്ടതില്ല, ആ റക്കായത്ത് കിട്ടും. രണ്ടാമത്തെ നമുക്ക് ഉറപ്പായിട്ട് കിട്ടിയിട്ടില്ല എന്നത് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തന്നെ ഇമാം എഴുന്നേറ്റിട്ടുണ്ട്, ഉറപ്പായതാ കിട്ടിയിട്ടില്ല, അവിടെ നമ്മൾ ആ റക്കായത്ത് പരിഗണിക്കരുത്. ഒരു റക്കായത്ത് നഷ്ടപ്പെട്ടവനെ പോലെ അവസാനം എഴുന്നേറ്റ് ഒരു റക്കായത്ത് സ്കരിക്കണം. മൂന്നാമതൊരവസ്ഥ വരും, കിട്ടിയോ ഇല്ലേ, നമ്മൾ റുക്കുവിൽ പോകുമ്പോൾ തന്നെയാണ് ഇമാം എഴുന്നേറ്റത് എന്നൊരു സംശയം വന്നു. ഇമാം ആ റുക്കു കിട്ടിയോ നോക്കുക, നമ്മൾ അള്ളാഹു അക്ബർ പറയുമ്പോൾ തന്നെ ഇമാം എഴുന്നേറ്റിട്ടുണ്ടോ എന്നൊരു സംശയം അങ്ങനെ ഉണ്ടായി. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സംശയത്തിന്റെ പരിധിയിലാണ് വിടുക. അവിടെ നമ്മൾ ആ കല്ലെടുക്കണം, അതായത് ആ റക്കായത്ത് കിട്ടിയിട്ടില്ല എന്ന് കണക്കാക്കണം. ആ റക്കായത്ത് കിട്ടിയിട്ടില്ല, അതായത് ഇമാം റുക്കു കിട്ടുമെന്ന് യക്കീനിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ. നിങ്ങൾ പോകുമ്പോൾ എണീറ്റോ ഇല്ലേ എന്നുള്ള സംശയം ആയിട്ടുണ്ട് എങ്കിൽ നമ്മളത് എന്ത് ചെയ്യരുത്, നമ്മളത് പരിഗണിക്കരുത്, നമ്മൾ ആ റക്കായത്ത് കിട്ടാത്ത പോലെ തന്നെ കാണിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമ്മൾ മഅ്മൂമീങ്ങൾ എന്തെങ്കിലുമൊക്കെ വാജിബാത്ത് മറന്നുപോകുമല്ലോ. നേരത്തെ പറഞ്ഞതൊക്കെ ചിലപ്പോൾ ജമാഅത്ത് നിസ്കാരത്തിലാണ് എങ്കിൽ ഞാൻ പറഞ്ഞ ഉത്തരല്ല, ഒറ്റക്കാണെങ്കിലാണ് ആ ഉത്തരമൊക്കെ വരുന്നത്. സഹീഹ് സുജൂദ് നമ്മൾ സുബ്ഹാന റബ്ബിയൽ അലീം മറന്നുപോയി, മഅ്മൂമീങ്ങൾ നമ്മൾ സുബ്ഹാന റബ്ബിയൽ ആല മറന്നുപോയി, റബ്ബി ഗഫർലി റബ്ബി ഗഫർലി മറന്നു, ഇതൊക്കെ വാജിബാത്തുകളാണ്, നമ്മൾ മറന്നുപോയി. റുക്കുകൾ മറന്നുപോകാൻ സാധ്യത കുറവാണ്. അപ്പൊ നമ്മൾ മറന്നുപോയാൽ എന്താണ് സംഭവിക്കേണ്ടത്? നമ്മൾ സഹവിന്റെ സുജൂദ് നമ്മളായിട്ട് ചെയ്യേണ്ടതില്ല, കാരണം നമ്മൾ ഇമാം ജമാഅത്തായി പൂർണ്ണമായി നിസ്കരിക്കാം. നമ്മൾ മസ്ബൂക്കായി വന്നതാണ്, വൈകി വന്ന ആളാണ് നമ്മൾ എങ്കിൽ നമ്മൾ ഇമാമുമായിട്ട് വിട്ടിട്ട് നമ്മൾ എഴുന്നേറ്റ് ഒന്നോ രണ്ടോ റക്കാത്ത് നിസ്കരിക്കാം, അവിടെ നമുക്ക് സഹവിന്റെ സുജൂദ് ചെയ്യാം. നമ്മൾ ഇമാമുമായിട്ട് സലാം കിട്ടുമ്പോൾ നമ്മൾ ഇമാമുമായിട്ട് തന്നെ സലാം കിട്ടണം. ഇന്നമാ ജുഅലൽ ഇമാമു ലിയുത്തമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്, അത് പൂർണ്ണമായി സലാം കിട്ടുക. അത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പല പല മക്കളും. കാരണം ഒന്നാമത് ഇമാം ഉച്ചത്തിൽ ഓന്ന സമയത്ത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം നമ്മൾ ഫാത്തിയ ഓതേണ്ടതില്ല എന്നാണ്. അടിസ്ഥാനത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി പറയുന്നത് നമ്മൾ ആൾക്കാർ സംസ്കാരം കിട്ടും എന്ന് തന്നെയാണ്. ഫാത്തിഹ ഓതണം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അപ്പോഴും അത് പൂർത്തിയാക്കി സ്ഥിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോ മഅ്മൂമിങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. മഅ്മൂമിങ്ങൾ ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഇമാം എന്തോ മറന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇമാം സഹബിനെ സുജൂദ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇമാവിനെ പിന്തുടരാതിരിക്കരുത്, നമ്മൾ സഹബിനെ സുജൂദ് ചെയ്യണം. ഇമാമിനെ സഹജ സുജൂദ് കഴിയുന്നത് വരെ നിങ്ങൾ പിന്തുടരുക തന്നെ വേണം. വൈദ സജദ ഫസ്ജുദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇമാം. അതുകൊണ്ട് നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്, ഇമാം മറന്നിട്ട് ഇമാം ചിലപ്പോൾ ചെയ്യുക, നമ്മളത് ചെയ്യണം. ഇനി നമ്മൾ മസ്ബൂക്കായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുന്നേറ്റ് പോവും. ഇമാമ് മസ്ബൂക്കായി വരുന്ന സമയത്ത്, അതായത് വൈകി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹാലാക്ക് പിന്നെ ഉണ്ടാവും. ഇമാം സലാം വിട്ടുന്നതിന് മുമ്പാണ് സഹബിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ നമ്മളത് ചെയ്യണം. ഇമാം സലാം വീട്ടിയതിന് ശേഷമാണ് സഹബിന്റെ സുജൂദ് ചെയ്യുന്നതെങ്കിലോ നമ്മളത് ചെയ്യേണ്ടതില്ല. നമ്മൾ എഴുന്നേറ്റ് നമ്മൾ പൂർത്തിയാക്കി നിസ്കരിക്കാം. അല്ല, ഇമാം സിയാദത്തോ മറ്റോ സംഭവിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഷെക്കിന്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടാണ് അയാൾ ചെയ്യുന്നത്, ഇമാം സലാം വീട്ടിയിട്ടായിരിക്കും സഹബിന്റെ സുജൂദ് ചെയ്യുക. അപ്പൊ നമ്മൾ സലാം വീട്ടിയിട്ട് ഇമാം ഒരു ബന്ധം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്താൽ മതി, എഴുന്നേറ്റ് നമ്മൾ പൂർത്തിയാക്കിയാൽ മതി, നമ്മൾ പൂർത്തിയാക്കിയാൽ മതി. ചുരുങ്ങിയ രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ സമയം ഓൾറെഡി ഞാൻ അധികമായി 7 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിയാലും മറ്റുമൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞുതരാൻ പറ്റും. ക്ലാസ് കഴിയുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഇവിടെ ഏൽപ്പിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഞാൻ ഇനി സംശയം തീർക്കാൻ നിൽക്കുന്നില്ല, ബന്ധപ്പെട്ട സംശയങ്ങൾ എഴുതി ഇവിടെ കൊടുത്താൽ ഇൻഷാല്ലാഹ് നിങ്ങളെ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് മറുപടി ഇൻഷാല്ലാഹ് വാട്സപ്പ് നമ്പർ കൊടുത്താൽ മതി. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക.